Zulu ya. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായി മകനും സത്യദൈവത്തിൽ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യമുതലും എന്നേക്കും തന്നെ ആമേൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും എന്നേക്കും തന്നെ വലത്തു വീടുത്തുകയും ചെയ്തു മറക്കുകയും ചെയ്യുന്നവനായുള്ളവേ, നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും, ഞങ്ങളുടെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു എന്ന് നിന്റെ പരിശുദ്ധനായ ദാവീദൻ മൂലം നീ ഞങ്ങൾക്ക് അരുളിച്ചെയ്ത നിന്റെ വലിയ കരുണയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അഭിനന്ദിക്കുന്നു. കർത്താവെ, നിന്റെ തിരുവചനത്തിൽ നിന്ന് ഉത്ഭവിച്ച വിശുദ്ധ ആരാധനയെ ആഴമേറിയ താല്പര്യത്തോടുകൂടി പഠിക്കുന്നതിനും നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളോട് കരുണിച്ചുമാറാകണമേ. നിന്റെ വിശുദ്ധ ആരാധന ഞങ്ങളുടെ ജീവിതത്തെ അനുദിനം വ്യത്യാസപ്പെടുത്തുന്നത് ഈ ആരാധനയെ പറ്റിയുള്ള ആഴമേറിയ പഠനം മൂലം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നതിന് നീ കരുണ ചെയ്യുമാറാകണമേ. നിന്റെ തിരുനാമം മഹത്വപ്പെടുന്നു. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. തിരുനാമ മഹത്വം ഉണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവായിരിക്കുന്ന വർത്തം അറിയാമേലേ, പരിശുദ്ധനായ പലൂ ശ്ലീഹായുടെയും മാർത്തോമാ ശ്ലീഹായുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പരിശുദ്ധനായ പരുമല തിരുമേനിയുടെയും കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവർ വാങ്ങിപ്പോയിരിക്കുന്നവരുടെയും മധ്യസ്ഥതകളാലും അപേക്ഷകളാലും തന്നെ
ആമേൻ. ഞാൻ ഒരു മിനിറ്റ് എടുക്കുകയാണ്. ബഹുമാന്യനും ആദരണീയനുമായ ഡോക്ടർ ജെ കെ മാത്യു അച്ഛൻ, അദ്ദേഹത്തിന് എല്ലാവർക്കും പരിചയമുണ്ട്. എന്നാലും ഇതിന്റെ ആരംഭത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ അച്ഛൻ കഴിഞ്ഞ 7 വർഷമായി സെയിന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് ഒർലാൻഡോയില് വികാരിയായി സുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛനാണ് നമ്മൾക്ക് ഈ കഴിഞ്ഞ 3 തവണയായി നമ്മുടെ ദിവ്യബോധനത്തിന്റെ അബ്ബാ പിതാവേ എന്നുള്ള ബുക്ക് പഠിപ്പിക്കുന്നത്. നമ്മൾ മിക്കവാറും പകുതിയിൽ കൂടുതൽ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. വളരെ വളരെ നല്ല രീതിയിൽ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭദ്രാസനത്തിന്റെ പേരിലും അഭിമന്യ മെത്രാപോലിത്തയുടെ പേരിലും ഈ ദിവ്യബോധനം സ്റ്റഡീസിന്റെ പേരിലും അച്ഛനെ ഹാർദവമായി ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഐ വെൽക്കം ഹോൾ ഹാർട്ടഡ്ലി അവർ ബിലവഡ് റവറൻഡ് ഫാദർ ഡോക്ടർ ജേക്കബ് മാത്യു അച്ഛൻ ടു ലീഡ് അസ് ഇൻ ടു ദിസ് സ്പിരിച്വൽ കോൺഫറൻസ്. താങ്ക് യു.
താങ്ക് യു മിസ്റ്റർ അലക്സാണ്ടർ അലക്സ്. ഗുഡ് ഈവനിങ് എവറിബോഡി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പ്രോട്ടസ്റ്റന്റ് ആരാധനയുടെ ഉത്ഭവവും വളർച്ചയും എന്നുള്ള പാഠം 6 മുതലാണ്, യൂണിറ്റ് 2 പാഠം 6 മുതലാണ്. ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 1 ലൂതറൻ ആരാധന, 2 ആംഗ്ലിക്കൻ ആരാധന, 3 CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ആരാധന. ഈ 3 സംഗതികളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് പ്രോട്ടസ്റ്റന്റ് ആരാധന ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിക്കാം. ഈ പ്രോട്ടസ്റ്റന്റ് എന്നുള്ള വാക്ക് തന്നെ വളരെ അർത്ഥവത്താണ്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാല് അവര് ചില കാര്യങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തവരാണ്. ദേ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് സർട്ടൻ തിങ്സ്, സർട്ടൻ പ്രാക്ടീസസ്, സർട്ടൻ സ്റ്റൈൽസ് ഓഫ് ദി റോമൻ ചർച്ച്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴ് ആ അവരുടെ പ്രൊട്ടസ്റ്റ്, അവരുടെ പ്രതിഷേധം, ആ പ്രതിഷേധം എന്തൊക്കെ കാര്യങ്ങൾക്ക് എതിരെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. 1, എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ലാറ്റിൻ ഭാഷയിലായിരിക്കും എന്ന് കത്തോലിക്ക സഭ നിഷ്കർഷിച്ചിരുന്നു. ലാറ്റിൻ ഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇന്നിപ്പോ നമ്മുടെ സഭയിലാണെന്നുണ്ടെങ്കിൽ സുറിയാനി മാത്രമായിട്ടൊരു കുർബാന ചോദിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല. എന്തിനാ അവിടം വരെ ഒന്നും പോകണ്ട. നമ്മുടെ പള്ളികളിൽ, അമേരിക്കയിലുള്ള പള്ളികളിൽ ഇപ്പോൾ ഒരു വലിയ ഒരു ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ കുർബാന നടത്തണോ മലയാളത്തിൽ കുർബാന നടത്തണോ എന്നുള്ളതാണ്. മലയാളത്തിൽ കുർബാന ചൊല്ലുമ്പോൾ ഇംഗ്ലീഷിന് മാത്രം മനസ്സിലാകുന്ന ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് അത് വളരെ അരോചകമാണ്. ഇംഗ്ലീഷ് കുർബാന ചൊല്ലുമ്പോൾ കേരളത്തിൽ നിന്നും വന്ന് മലയാളം ആഴത്തിൽ അവരുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഭാഷ മലയാളമായിരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് കുർബാന കേൾക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം എന്റെ പള്ളിയില് ഇംഗ്ലീഷ് കുർബാന ഉള്ളപ്പോൾ സംബന്ധിക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. കൊച്ചുപിള്ളേരുടെ അപ്പനും അമ്മയും കൊച്ചുപിള്ളേരും മാത്രം വരും. ഒരു ഏതെങ്കിലും വിധത്തിലൊന്ന് പള്ളി വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുള്ള പ്രായമുള്ള ആളുകൾ ആരോപിച്ചിട്ട് വേണേ അവർ വരാതിരിക്കും. ഇടയ്ക്ക് ഒരാൾ ഒരിക്കൽ പറഞ്ഞു അച്ഛനോടൊന്ന് പറയണം കേട്ടോ മലയാളത്തിൽ ചൊല്ലിയാ മതി. ഇത് ഈ ഒരു പ്രശ്നം ലോകത്തെന്നും എക്കാലത്തും ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ലാറ്റിൻ ഭാഷയിൽ മാത്രം കുർബാന ചൊല്ലുന്ന ഒരു രീതി മൂലം പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് പ്രാദേശിക ഭാഷകളിൽ കുർബാന ചൊല്ലണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നു. ഉദാഹരണത്തിന് ജർമ്മനിയിൽ ആളുകൾ ജർമ്മൻ ഭാഷയിൽ കുർബാന ചൊല്ലണം, ഫ്രാൻസിൽ ഫ്രഞ്ച് ഭാഷയിൽ ചൊല്ലണം, ഇംഗ്ലണ്ടിലാകുന്നുണ്ടെ ഇംഗ്ലീഷ് ഭാഷയിൽ ചൊല്ലണം എന്നിങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ, സ്പെയിനിലാണെങ്കിൽ സ്പാനിഷ് ഭാഷയിൽ കുർബാന ചൊല്ലണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു തുടങ്ങി. രണ്ട്, കത്തോലിക്ക സഭയുടെ ആ കാലത്തെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സങ്കീർണമായ ക്ലാസിക്കൽ മ്യൂസിക് അതിനകത്ത് വന്നിരുന്ന ഒരുപാട്. രണ്ടാമത് രഹസ്യ പ്രാർത്ഥനകൾ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അല്ലാതെ പരസ്യമായിട്ട് പ്രാർത്ഥനകൾ ഉറച്ചു വായിക്കുകയും അത് കേൾക്കുന്ന ആളുകൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നില്ല. അന്നേരം എങ്ങനെയെന്ന് വെച്ചാല് അച്ഛൻ വന്നിട്ട് കുർബാന ചൊല്ലുന്നത് രഹസ്യമായിട്ട് മമ്പിൾ ചെയ്ത് കുർബാന ചൊല്ലും. അങ്ങനെ കുർബാന ചൊല്ലുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ഈ കുർബാന ചൊല്ലുന്ന സമയത്ത് ജനങ്ങൾക്ക് പള്ളി വന്നിരുന്ന് ധ്യാനിക്കാൻ വേണ്ടി ചില പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ പുസ്തകങ്ങൾ അവർ വായിക്കുക, എന്നിട്ട് അവരുടെ കുർബാനയിലുള്ള ഒരു 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 സാന്നിധ്യം എന്ന് പറയുന്നത് ഈ കുർബാന ഉയർത്തുന്ന സമയത്ത്, അതായത് അപ്പം വീഞ്ഞുകൾ അപ്പം ഉയർത്തുകയും വീൻ ഉയർത്തുകയും ചെയ്യുന്ന സമയത്ത് അത് കാണുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, അങ്ങനെയാണ് ഈ കത്തോലിക്ക സഭയിൽ കുർബാന കാണുക എന്നുള്ള ഒരു 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 സംസാരം തന്നെ വന്നു, ഒരു ഒരു പറച്ചിൽ തന്നെ വന്നത്. അങ്ങനെ കുർബാന കാണല് മാത്രമായിരുന്നു അവിടെ മനുഷ്യർക്ക് പങ്കാളിത്തം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് വ്യത്യാസം വരണമെന്ന് പ്രോട്ടസ്റ്റന്റ് മൂവ്മെന്റ് തുടങ്ങിയ ആളുകൾക്ക് തോന്നി. മറ്റൊരു സംഗതി, കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ചൊല്ലിയ തിരുശരീര രക്തങ്ങൾ അത് ത്രോണോസിലേക്ക് വെക്കുകയും അത് കാണാൻ ആളുകൾ വരികയും അതിന്റെ മുമ്പിൽ വണങ്ങുകയും അതിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവ് കത്തോലിക്ക സഭയിലുണ്ടായി. അപ്പൊ അതിനെ അതിനെ വണങ്ങുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത് വിഗ്രഹാരാധനയാണ് എന്ന് ഈ പ്രതിഷേധ നീക്കം നടത്തിയ ആളുകൾ, അതായത് പ്രോട്ടസ്റ്റന്റ് മൂവ്മെന്റ് നടത്തിയ ആളുകൾ അവർ പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ സഭയിലുണ്ട് കുർബാന സൂക്ഷിച്ചു വെക്കുന്നത്, പള്ളി ആശുപത്രികളോട് ചേർന്നിട്ടുള്ള ചാപ്പലുകളിലൊക്കെ കുർബാന ഇങ്ങനെ ചെത്തിനകത്ത് വെക്കും. അങ്ങനെ ആർക്കെങ്കിലും അത്യാവശ്യത്തിന് കുർബാന കൊടുക്കേണ്ടി വന്നാൽ അതുകൊണ്ട് അതെടുത്തുകൊണ്ട് കൊടുക്കത്തക്ക വിധത്തിൽ കുർബാന ചൊല്ലിയിട്ട് ചെത്തിനകത്ത് കുർബാന വെക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷെ ആ വെക്കുന്ന കുർബാനയെ ആരാധിക്കുന്ന പതിവ് നമുക്കില്ല. പക്ഷെ കത്തോലിക്ക സഭയിലുണ്ടായിരുന്നു, അങ്ങനെ ആരാധിക്കുന്നതിന് വിഗ്രഹ ആരാധനയായിട്ട് ഈ പ്രോട്ടസ്റ്റന്റ് നേതാക്കന്മാരെ ചുറ്റും. മറ്റൊരു സംഗതി, ഈ കർത്താവിന്റെ യാഗം, അതായത് കുരിശിൽ കർത്താവ് മരിച്ച ആ യാഗം തന്നെയാണ് കുർബാന എന്നുള്ളത് കൊണ്ട് കുർബാന ഒരു യാഗമാണ് എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മുടെ സഭയിലെ ബലി എന്ന് പറയുന്ന യാഗം, ബലി സ്തോത്രയാഗം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെ ഒരു ആക്റ്റീവ് യാഗം എന്നുള്ള ഒരു 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 ആശയത്തിലേക്ക് കത്തോലിക്ക കൊണ്ടുവന്നു. എന്നാൽ പ്രോട്ടസ്റ്റന്റ് ജാസ്റ്റിസ് പറഞ്ഞു അങ്ങനെ യാഗം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാൽവരിയിലെ കുരിശിൽ ഒരിക്കൽ യാഗമായിട്ട് യേശു ക്രിസ്തു മരിച്ചു, അത് മതി, വേറെ യാഗത്തിന് ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ കുർബാന, നേരത്തെ നമ്മൾ കുർബാന കാണുന്ന കാര്യം പറഞ്ഞു, കുർബാന അനുഭവിക്കുക എന്ന് പറഞ്ഞൊരു പതിവ് കത്തോലിക്ക സഭയിൽ അങ്ങില്ലാതായി. കുർബാന അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കുർബാന ചൊല്ലുന്നത്? കുർബാന അനുഭവിക്കാൻ ആളുകൾ മാത്രം ചൊല്ലിയാൽ മതി എന്ന് പ്രോട്ടസ്റ്റന്റ് ജാസ്റ്റിസ് പഠിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് അർത്ഥം അറിയാൻ പാടില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ ചേർന്നതായിരുന്നു കത്തോലിക്ക സഭയുടെ ആരാധന സങ്കേതങ്ങൾ. അതിനെല്ലാം മാറ്റണം, പുതിയ രീതി ഉണ്ടാക്കണം എന്ന് നവീകരണ സഭക്കാരെ പ്രത്യേകം പറഞ്ഞു. അതിന്റെ ഏറ്റവും അവസാനം ഈ വേദവായന ലാറ്റിൻ ഭാഷ വായിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും കത്തോലിക്ക സഭയ്ക്ക് ഈ തിരുവെഴുത്തുകളിൽ നിന്നും പഠിപ്പിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം തിരുവെഴുത്തുകളിൽ നിന്നും പ്രസംഗിക്കുന്ന ഒരു പതിവ് ഉണ്ടാകണം എന്ന് നവീകരണക്കാര് ആഗ്രഹിച്ചു. അങ്ങനെ അവര് പ്രസംഗത്തിന് വളരെ വലിയ ആഴമേറിയ പ്രാധാന്യം കൊടുത്തു. ഇന്നിപ്പം നവീകരണ സഭയിൽ അത് വന്ന് 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 കുർബാനയില്ല, വെറുതെ പ്രസംഗം മാത്രം, പ്രസംഗം കേൾക്കുക വീട്ടിൽ പോവുക, പ്രസംഗം കേൾക്കുക വീട്ടിൽ പോവുക, അങ്ങനത്തെ ഒരു സംഗതിയിലേക്കും കൂടെ വേറെ കുറച്ച് പാട്ട് പാടുകയും ചെയ്യുക. ഇതാണ് ആരാധന എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ഒരു രീതിയിലേക്ക് നവീകരണക്കാർ പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. പിന്നെ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി അതിന്ന് കഴിഞ്ഞു വെച്ച് പോവുക എന്നുള്ള രീതിയും കത്തോലിക്ക സഭയിലുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് കുർബാന ചൊല്ലുക അത് പറ്റില്ല എന്ന് നവീകരണക്കാരെ പറഞ്ഞു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നവീകരണക്കാരുടെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് പ്രതിഷേധാത്മക നീക്കക്കാരുടെ ഒരു ആരാധനാ പരിഷ്കരണം സഭയിൽ ഉണ്ടായത്. ഇനി ലൂഥറിന്റെ ആരാധനയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊന്ന് ഒന്ന് കുറച്ച് ആഴമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാം. ലൂഥറിന്റെ ആരാധന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർട്ടിൻ ലൂഥർ എന്ന് പറഞ്ഞ അച്ഛൻ, അദ്ദേഹം ഒരു അച്ഛൻ, കത്തോലിക്ക സഭയിൽ ഒരു അച്ഛനായിരുന്നു. 1500കളുടെ തുടക്കത്തിലാണ് അദ്ദേഹം കത്തോലിക്ക സഭയിലെ ഒരു നവീകരണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയും കത്തോലിക്ക സഭയുടെ പല തെറ്റായ പ്രവണതകൾക്കെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹം 1520 റോമൻ കത്തോലിക്ക സഭയുടെ ആരാധനയെ വിമർശിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും ആദ്യമായിട്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് തക്ത ഉണ്ടാക്കിയത്, കുർബാന ചൊല്ലാണ് തക്ത ഉണ്ടാക്കിയത് അന്ദ്രേയ സാൾസ്റ്റാർട്ട് എന്ന് വിളിക്കുന്ന ഒരു 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 ആളായിരുന്നു, ഒരു ജർമ്മൻകാരനായിരുന്നു. അദ്ദേഹം 1521 ക്രിസ്തുമസ് ദിവസം, 1521 December 25 ആദ്യമായിട്ട് ജർമ്മൻ ഭാഷയിൽ ഒരു കുർബാന എഴുതി ഉണ്ടാക്കി അത് ചൊല്ലി. എന്നാല് 1523 ആയപ്പോഴത്തേന് മാർട്ടിൻ ലൂഥർ തന്നെ വേറൊരു ക്രമം എഴുതി ഉണ്ടാക്കി, അത് പക്ഷെ ലാറ്റിനിലായിരുന്നു. അത് ശ്രദ്ധിക്കണം, ലാറ്റിൻ ആരാധന വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യം ഉണ്ടാക്കിയത് ലാറ്റിനിൽ തന്നെയായിരുന്നു. അദ്ദേഹം ലാറ്റിൻ എഴുതി ക്രമം ഉണ്ടാക്കി. ഈ തക്തായില്, അതായത് മാർട്ടിൻ ലൂഥർ 1523 ഉണ്ടാക്കിയ തക്തായിൽ കത്തോലിക്ക കുർബാനയുടെ തക്തയിലെ മിക്കവാറും എല്ലാ തന്നെ ഭാഗം ഉണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനകൾ ഉച്ചത്തിൽ ചൊല്ലണം എന്നുള്ളതായിരുന്നു അതിനകത്ത് ഒരു പ്രത്യേകത. രണ്ടാമത് കുർബാന ചൊല്ലണമെന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ ആളുണ്ടായിരിക്കണം. കുർബാന അനുഭവിക്കാൻ ആളില്ലാതെ വെറുതെ കുർബാന ചൊല്ലരുത് എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഈ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണ നിക്കിയ കുസ്തീനോപോലീസ് വിശ്വാസ പ്രമാണത്തിന് പകരം അതിന് മുമ്പുണ്ടായിരുന്ന അപ്പസ്തോലിക വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞ അപ്പസ്തോലിക് ക്രീഡ് എന്ന് പറഞ്ഞ ആ വിശ്വാസ പ്രമാണം കൂട്ടിച്ചേർത്തു. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം, പ്ലീസ്, നിക്കിയ വിശ്വാസ പ്രമാണം ഇല്ല, നിക്കിയ കുസ്തീനോപോലീസ് വിശ്വാസ പ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പ് സഭയിൽ പല വിശ്വാസ പ്രമാണങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു സംഗതിയായിരുന്നു അന്ന് 1523 ലൂഥർ എഴുതി ഉണ്ടാക്കിയ തക്തായിൽ. പക്ഷെ 1526 ആയപ്പോഴ് ലൂഥർ വേറൊരു തക്ത എഴുതി ഉണ്ടാക്കി, അത് പക്ഷെ ജർമ്മൻ ഭാഷയിലായിരുന്നു. ഈ 1526 തക്തായിൽ ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കർത്താവ് തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ വീണ്ടെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു എന്ന് പറയുന്ന ആ സ്ഥാപന വചനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വീട്ടുകളും, ഈ സ്ഥാപന വചനങ്ങൾ അല്ലാതെ ബാക്കി ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. 18th century ആയി കഴിഞ്ഞപ്പോഴത്തേന് ഈ ലൂഥറൻ അതുപോലെ കുർബാന അനുഭവിക്കാൻ ആളില്ലേ ചൊല്ലണ്ടെന്നും വന്നു. ഒരു ഞായറാഴ്ച കുർബാന അനുഭവിക്കാൻ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അന്ന് കുർബാന ഇല്ല. അങ്ങനെ വന്ന് 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 പ്രധാനമായിട്ട് ലൂഥറൻ ആരാധനയുടെ ഏറ്റവും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് പ്രസംഗമായിട്ട് അതങ്ങ് കുറഞ്ഞു. പിന്നെ കുർബാന ചൊല്ലല് അങ്ങ് ഇല്ലാതാകുകയും ചെയ്തു. അങ്ങനെയാണ് ലൂഥർ ആരാധന ഇപ്പോൾ നിലനിൽക്കുന്നത്. ആംഗ്ലിക്കൻ ആരാധന എന്ന് കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കാം. ലൂഥറൻ ആരാധന ജർമ്മനിയിൽ വളരെ കാര്യമായിട്ട് അങ്ങ് മുന്നോട്ട് വന്നു തുടങ്ങിയപ്പോഴത്തേന് കിങ് എഡ്വേർഡ് സിക്സിന്റെ കാലത്ത്, ആ കാലത്ത് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ആയിരുന്ന തോമസ് ക്രാൻബർ എന്ന് പറയുന്ന ആ ബിഷപ്പ് ഒരു പുതിയ ആരാധന ക്രമം ഉണ്ടാക്കി. അത് എഡ്വേർഡ് VI താല്പര്യപ്രകാരം കൂടിയ ഈ ആരാധന ക്രമം എല്ലാ പള്ളികളിലും ഉപയോഗിച്ചിരിക്കണമെന്ന് രാജാവ് പ്രത്യേകമായിട്ട് അങ്ങ് കൽപ്പിച്ചു. ഈ ആരാധനയാണ് ഈ ആംഗ്ലിക്കൻ ആരാധനയുടെ ഏറ്റവും അടിസ്ഥാനപരമായി ഇന്ന് കാണുന്ന ആംഗ്ലിക്കൻ ആരാധനയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആരാധനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുർബാന കൊടുക്കുന്നത് ഇറ്റ് ഹാസ് ടു ബി ഇൻ ബോത്ത് കൈൻഡ്സ്, അതായത് കുർബാന കൊടുക്കുമ്പോൾ കാസായിൽ നിന്നും കൊടുക്കണം, പീലാസായിൽ നിന്നും കൊടുക്കണം, അങ്ങനെയായിട്ട് ഒരു ഒരു നിർബന്ധമുണ്ട്. കത്തോലിക്ക സഭയില് കുർബാന കൊടുക്കുന്ന ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ആദ്യം പീലാസായിൽ നിന്ന് കൊടുക്കും, പിന്നീട് കാസായിൽ നിന്ന് കൊടുക്കും, അങ്ങനെയാണ് കിടക്കും. പക്ഷെ അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് ഈ തോമസ് ക്രാൻമറുടെ ഈ ഈ തക്ത നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷിലേക്ക് കുർബാന തർജ്ജമ ചെയ്തു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ഒരു 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 സമയവും ക്രമവും ഒക്കെ അവർ വ്യത്യാസപ്പെടുത്തി. ചിലതൊക്കെ അവർക്ക് അസ്വീകാര്യമായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു. സ്വീകാര്യമായിരുന്നു മറ്റു ചില സംഗതികളൊക്കെ അതിനകത്ത് ചേർത്തു. കത്തോലിക്ക സഭയുടെ ആരാധനയിലും കുർബാനയിലും ഉണ്ടായിരുന്ന ചില പ്രത്യേക ഘടകങ്ങൾ അവര് നിലനിർത്തുകയും ചെയ്തു. ഉദാഹരണത്തിന് യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ യഥാർത്ഥമായ സാന്നിധ്യം, യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായ സാന്നിധ്യമായിട്ട് മനസ്സിലാക്കണം, അതായത് റിയൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് കുർബാനയിൽ ഉണ്ട്, ചൊല്ലിക്കഴിഞ്ഞാൽ അതിനകത്ത് റിയൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് എന്ന് ഈ തക്ത പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസിന്റെ ആരാധനയിലും അവരുടെ എക്ലീസിയോളജിയിലും അവരുടെ ലിറ്റർജിക്കൽ തിയോളജിയിലും ഈ പറഞ്ഞ ആശയം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. യേശു ക്രിസ്തു വേണ്ടിയവർക്ക് അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് ഇത് വെറും അപ്പവും വേണ്ടി മാത്രം എന്നിങ്ങനെ ഉള്ള ഒരു രീതിയിലേക്ക് വന്നു. വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഈ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 1552 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളെ ഒഴിവാക്കിയിട്ട് രണ്ടാമതൊരു ആരാധന ക്രമം ഈ തോമസ് ക്രാൻവർ തന്നെ പ്രസിദ്ധീകരിച്ചു. ഇതിനെ സെക്കൻഡ് ബുക്ക് ഓഫ് എഡ്വേർഡ് സിക്സ് എന്ന് പേര് വിളിക്കാറുണ്ടെങ്കിൽ ഈ ആരാധന ക്രമം പിന്നീട് പല സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ്മ, ശ്രീലങ്ക എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആംഗ്ലിക്കൻ സഭയുടെ ഉപയോഗത്തിനായിട്ട് പല ആരാധന ക്രമങ്ങൾ പിന്നീട് ഉണ്ടായപ്പോഴ് ഈ പുതിയ ഐ മീൻ ഈ സെക്കൻഡ് പ്രയർ ബുക്ക് ഓഫ് എഡ്വേർഡ് ദി സിക്സ് എന്ന് പറഞ്ഞ ആ പുസ്തകം വീണ്ടും പരിഷ്കരിക്കപ്പെട്ട ഉപയോഗത്തിൽ വരികയും ചെയ്തു. ഇനി ഇന്ത്യയിലെ CSI ചർച്ച് എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് പ്രത്യേകം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ദിവ്യബോധനത്തിന്റെ ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ സഭകളെ കുറിച്ച് ഇന്ത്യയിലെ സഭയിലെ ആരാധനകളെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ആയതുകൊണ്ട് അതിനകത്ത് CSI ചർച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ കോണ്ടെക്സ്റ്റിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസിന്റെ ആരാധനകൾക്ക് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് എന്നുള്ളൊരു സംഗതി യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലിരിക്കണം. പക്ഷേ CSI ചർച്ചിലെ ആരാധന എങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഒരുപാട് ആളുകൾ ഇപ്പം CSI കാരെ അടുത്തറിയാവുന്നവരും CSI കാരോട് ഇടപഴകുന്നവരൊക്കെ, അപ്പൊ അവരുടെ ആരാധന എങ്ങനെയാണ് നമുക്ക് അറിയുന്നത് ഉപകരിക്കും എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടി ഞാനിപ്പോ ഇതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ CSIയിലെ ആരാധനയെ കുറിച്ച് പറയുന്നതിനകത്ത് അമേരിക്ക വലിയ സാങ്കേതികം ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ CSI ജസ്റ്റ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അത് സത്യത്തിൽ ഒരു സഭ അല്ല, പല സഭകൾ ഒരുമിച്ച് ചേർന്ന് 1947 പല സഭകളും ഒരുമിച്ച് ചേർന്നാണ് CSI എന്ന് പറഞ്ഞൊരു സഭ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരുടെ ആരാധന ക്രമം എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ലായിരുന്നു. അത് കാരണം എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരു ആരാധന ക്രമം ഉണ്ടാക്കി, അതിനെ ബുക്ക് ഓഫ് കോമൺ വർഷിപ്പ് എന്ന് വിളിക്കുകയും ചെയ്തു. ഈ കോമൺ വർഷിപ്പിനകത്ത് പൊതുവായിട്ട് ഒരു പാപസമ്മതം, എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് പാപം ഏറ്റു പറയുന്നു, അല്ലെങ്കിൽ ഒരു പ്രെയർ ഓഫ് കൺഫേഷൻ എല്ലാവരും കൂടെ വായിക്കുന്നു, വേദപുസ്തകത്തിൽ ഇത് വായിക്കുന്നു, അതിനുശേഷം പ്രസംഗിക്കുന്നു, 10 കൽപ്പനകൾ ഇപ്പൊ വായിക്കണം. അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11-ാം അധ്യായം 23-29 വരെയുള്ള വാക്യങ്ങളിൽ ആരാധന കുർബാനയെ കുറിച്ച് പറയുന്ന ഈ ഭാഗങ്ങൾ വായിക്കണം. ഇതെല്ലാം ഇതിനകത്ത് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്ന ഒരു സംഗതിയാണ്. അത് കുർബാനയുടെ ആരംഭത്തിൽ അച്ഛനും ശുശ്രൂഷക്കാരും പുരോഹിതനും ശുശ്രൂഷക്കാരും കൂടെ ഈ ഒരു പ്രദക്ഷിണ രീതിയിൽ വരും, അത് പള്ളിക്കകത്തോട്ട് കയറി വരും. ഒരാള് വേദപുസ്തകം പിടിക്കും. നമ്മുടെ ആരാധനയിലാണെന്ന് നമ്മൾ റാസയ്ക്ക് പോകുമ്പോഴത്തേന് വേദപുസ്തകം പിടിച്ചേറ്റവും മുമ്പിൽ ഒരാൾ പോകില്ല. അന്ന് പറഞ്ഞതുപോലെ ഒരാള് വേദപുസ്തകം പിടിക്കും, എന്നിട്ട് അച്ഛൻ വന്ന് പരിശുദ്ധ ത്രോണോസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ഹോളി ടേബിൾ എന്ന് പറയും. ഈ ഹോളി ടേബിളിന്റെ പുറകില് ജനങ്ങളോട് അഭിമുഖമായിട്ട് നിൽക്കും. അതായത് അച്ഛൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കും, കിഴക്കോട്ട് ഞാനാണെങ്കിൽ അച്ഛൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കും, ജനങ്ങൾ കിഴക്കോട്ട് നോക്കിക്കും. പള്ളി എങ്ങോട്ടായാലും കൊള്ളാം, ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് മേശയ്ക്ക് പിറകിൽ അച്ഛൻ നിൽക്കുന്നു. അതിനുശേഷം ഈ വായനകൾ ഒക്കെ വായിക്കും, നിത്യാവിശ്വാസപ്രമാണം ചൊല്ലും, അപ്പോസ്തോലിക വിശ്വാസപ്രമാണല്ലോ, നിത്യാവിശ്വാസപ്രമാണം ചൊല്ലും, അത് കഴിഞ്ഞ് പ്രസംഗിക്കും, പിന്നെ കുറച്ച് മധ്യസ്ഥ പ്രാർത്ഥനകൾ, അതിനുശേഷം സമാധാന ചുംബനം നടത്തുന്നു, എല്ലാവരും കൈക്കസ്തൂരി കൊടുക്കുന്നു. ഇത്രയും സമയത്തിന് ഇത്ര സംഭവത്തിന് ശേഷമാണ് അപ്പ വീഞ്ഞുകൾ മേശയിലേക്ക് കൊണ്ടിരുന്നത്. അതും കത്തോലിക്ക സഭയിലെ തന്നെ രീതി അവരെ കടമെടുത്തിട്ടുള്ള ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ചൊല്ലുന്ന കുർബാനയിലെ പല പ്രാർത്ഥനകളും നമ്മുടെ സഭയുടെ ആരാധനയിൽ പ്രത്യേകിച്ച് യാക്കോബിന്റെ ദസ്തായിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നും കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയാം. ഇനി നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ, അതായത് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തില് വിശു കുർബാൻ എങ്ങനെയാണെന്ന്, അതായത് യൂണിറ്റ് 3 നമ്മൾ പ്രവേശിക്കാം. നമ്മുടെ ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട തക്സ എന്ന് പറയുന്നത് പരിശുദ്ധനായ യാക്കോബിന്റെ തക്സായ. ഈ യാക്കോബിന്റെ തക്സായുടെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ, കർത്താവിന്റെ സഹോദരനായ യാക്കോബ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ ലേഖനം എഴുതിയിരിക്കുന്ന പരിശുദ്ധനായ യാക്കോബ് അദ്ദേഹത്തിന്റെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു തക്സായാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് കുർബാന ചൊല്ലിയ തക്സായുടെ, അതിലെ കർത്താവ് കുർബാന ചൊല്ലിയ ആ ഫോർമാറ്റിന്റെ അതേ ഫോർമാറ്റിലാണ് ഈ തക്സായും എന്നാണ് നമ്മുടെ സങ്കല്പം. അത് വെറുതെ സങ്കല്പം എന്ന് പറഞ്ഞ അതിന് കുറച്ച് കാണരുത്, അത് നമ്മൾ ആ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ എടുക്കുന്നത്. അതുകൊണ്ട് യാക്കോബിന്റെ തക്സ വളരെ പഴയ തക്സയാണ്, വളരെ ആഴമേറിയ തക്സ. ഈ യാക്കോബിന്റെ തക്സ ഗ്രീക്ക് പശ്ചാത്തലത്തിലും അല്ലെങ്കിൽ ബൈസന്റൈൻ ചർച്ചസിന്റെ പശ്ചാത്തലത്തിലും അർമീനിയൻ സഭയുടെ പശ്ചാത്തലത്തിലും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇനി ഓർത്തഡോക്സ് സഭയുടെ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലിരിക്കണം, രണ്ട് തരത്തിൽ, രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട ആരാധനകളാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. അന്ത്യോക്യൻ കുടുംബത്തിൽപ്പെട്ട ആരാധനയും അലക്സാന്ദ്രിയൻ കുടുംബത്തിൽപ്പെട്ട ആരാധനയും. അന്ത്യോക്യൻ കുടുംബത്തിൽപ്പെട്ട ആരാധനകൾ എന്ന് പറയുന്നത് സുറിയാനി ഓർത്തഡോക്സ് സഭ, അർമീനിയൻ സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്, അതിൽ നിന്നും വരുന്ന റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, ഇവരെല്ലാം അന്ത്യോക്യൻ ആരാധനാ കുടുംബത്തിൽപ്പെടുന്നവരാണ്. ഈജിപ്തിലെ ഓർത്തഡോക്സ് സഭയും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയും അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിൽപ്പെടുന്ന സഭകളാണ്. ഈ രണ്ട് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ആരാധനയിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാ: ഒന്ന് അന്ത്യോക്യൻ പാരമ്പര്യം, രണ്ട് അലക്സാണ്ട്രിയൻ പാരമ്പര്യം. അലക്സാണ്ട്രിയൻ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ആഫ്രിക്കയിലുള്ള സഭകൾ, ആഫ്രിക്കയിലുള്ള ഓർത്തഡോക്സ് സഭകളൊക്കെ അലക്സാണ്ട്രിയൻ പാരമ്പര്യവും ബാക്കി ലോകത്തുള്ള മറ്റെല്ലാ ഓർത്തഡോക്സ് സഭകളും അന്ത്യോക്യൻ പാരമ്പര്യവുമാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കാം. നമ്മുടെ സഭയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 70-ൽ പരം തക്സകൾ അവൈലബിൾ ആണ്. 70-ൽ പരം തക്സ. ഈ ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ദയവായിട്ട് നിങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ കുർബാന ചൊല്ലുന്ന അതിനെ തക്സ എന്നാ വിളിക്കുന്നത്, എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഹലോ,
ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞാ.
കുർബാന ചൊല്ലുന്നതിനെ നമ്മൾ തക്സ എന്നല്ലേ വിളിക്കുന്നത്?
അതെ.
തക്സ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? എന്തോ എനിക്ക് ഞാൻ കേട്ടില്ല, ഒന്ന് പറയാമോ പ്ലീസ്?
തക്സ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അലക്സാണ്, ഒരു നിയമ പുസ്തകം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
വളരെ ശരിയാണ്. നമ്മുടെ സഭയിലെ 99.99% ആളുകളും ഇത് കുർബാന ചൊല്ലുന്ന തക്സ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ തക്സായുടെ പുസ്തകം എടുത്തോണ്ട് വരും. തക്സ എന്ന് പറഞ്ഞാൽ പുസ്തകം ആണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാനും എക്സെപ്ഷൻ അല്ലായിരുന്നു. ഒരു നീണ്ട കാലയളവ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ടും ഞാൻ വിചാരിച്ചിരുന്ന അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായത് തക്സ എന്നുള്ള വാക്കിന്റെ തത്തുല്യമായ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്നറിയാമോ? ടെക്സ്റ്റ് എന്ന. തക്സ എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്കിന്റെ ടാക്സീസ് എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നും വരുന്ന സുറിയാനി വാക്കാണ് തക്സ. തക്സോ എന്ന് സുറിയാനി പറയുന്നു. അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് വാക്ക് ടെക്സ് എന്ന്. The text of Holy Eucharistic Prayers. അതാണ് തക്സ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ. അതിനെ മലയാളത്തിൽ നമ്മൾ ക്രമം എന്നും പറയുന്നു. അതുകൊണ്ടാണ് യാക്കോബിന്റെ ടെക്സ്റ്റ്, ദീവനാസിയോസിന്റെ ടെക്സ്റ്റ്, പത്രോസിന്റെ ടെക്സ്റ്റ്, ഇവാനിയോസിന്റെ ടെക്സ്റ്റ്, 12 ക്ലിയർമാരുടെ ടെക്സ്റ്റ് എന്നിങ്ങനെയുള്ള പല തക്സകൾ നമുക്ക് സഭയിലുള്ളത്. അത് ഞാൻ ഈ പശ്ചാത്തലത്തിൽ അത് എന്നെ ചേർത്ത് പറഞ്ഞേ ഉള്ളൂ. രണ്ടാമത്, കുർബാന ചൊല്ലുന്നതിനെ അനാഫോറ എന്ന് വിളിക്കുന്നു. അനാഫോറ സുറിയാനിയിൽ അന്നോഫോറോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അന്നോഫോറോ എന്നുള്ള വാക്കിന്റെ അർത്ഥം രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പേ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടാവും? സാരമില്ല. അന്നഫോറ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഓഫറിങ് എന്നാണ്. ഈ യാക്കോബിന്റെ തക്സായുടെ അല്ലെങ്കിൽ യാക്കോബിന്റെ അന്നാഫോറയുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് തക്സകൾ എഴുതിയുണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ യാക്കോബിന്റെ തക്സ നേരത്തെ ഞാൻ പറഞ്ഞാലോ, കർത്താവിന്റെ സഹോദരനായ പരിശുദ്ധനായ യാക്കോബാണ് എഴുതിയുണ്ടാക്കിയത് എന്നാണ് പാരമ്പര്യം പറയുന്നത്. പക്ഷെ ഈ യാക്കോബ് എഴുതിയതാണെന്നോ ഒന്നും പ്രത്യേകിച്ച് ഇതിന് യാതൊരു തെളിവും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇത് യെരുശലേമിലാണ് ഉണ്ടായത്. 4-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലെ സിറിലസ് ജെറുസലേം എന്ന ആ പിതാവ് കുർബാനയെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഈ തക്സയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം സ്വർണ്ണനാവുകാരനായിരിക്കുന്ന ഇവാഞ്ചലോസിന്റെ പ്രസംഗങ്ങളിലും യാക്കോബിന്റെ തക്സ എന്നുള്ള ഭാഗങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ യാക്കോബിന്റെ തക്സായ എന്ന് പറയുന്നത് മിനിമം 400 അതായത് AD 300 മുതലുള്ള കാലത്ത് ഇത് നിലനിന്നിരുന്നു, ഇത് ഉപയോഗത്തിലിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു സംഗതി, ഈ യാക്കോബിന്റെ തക്സ ആദ്യം എഴുതി ഉണ്ടാക്കപ്പെട്ടിരുന്നത് ഗ്രീക്ക് ഭാഷയില. സ്പെയിനിൽ നിന്ന് ഒരിക്കൽ ഒരു 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 രാജകുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇസ്രായേൽ എരുസലേമിലേക്ക് ഒരു പിൽഗ്രിമേജിന് പോയി. ആ സ്ത്രീയെ വിളിക്കുന്നത് അവരുടെ പേര് എത്തേറിയ, എഗേറിയ, എജേറിയ എന്നൊക്കെ പേരില് ഈ ഈ സ്ത്രീയുടെ അവർക്ക് അവര് വളരെ പ്രസിദ്ധിയായിട്ടുണ്ട്. ഇവർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സ്ത്രീ ഒരു പുസ്തകം എഴുതി, അവരൊരു ട്രാവലോഗ് എഴുതി, ഒരു യാത്രാ വിവരണം എഴുതി. ഈ യാത്രാ വിവരണത്തിൽ 4-ാം നൂറ്റാണ്ടിൽ, അതുപോലെ സോറി 4-ാം നൂറ്റാണ്ടിൽ, AD 414-416 അവര് ഈ യെരുസലേമിലേക്കുള്ള യാത്ര നടത്തുന്നത്. 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതകങ്ങളിൽ യെരുസലേമിലെ ആരാധന എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്നും പഠിക്കാനുണ്ട്. ഇപ്പൊ ചെറിയ ഡയഗ്രഷൻ, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ യാത്രാ വിവരണം ഏതാണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരു 10 മാർക്ക് ഞാൻ തന്നിരിക്കുന്നു. പരിമല തിരുമേനിയുടെ ഊർജലേം യാത്ര എന്ന് പറയുന്ന ആ പുസ്തകമാണ് മലയാളത്തിലെ മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ യാത്രാ വിവരണം. അത് 1800-1800കളുടെ അവസാനത്തിൽ 1890കളിൽ പരിമല തിരുമേനി യെരുസലേമിലേക്ക് യാത്ര നടത്തിയതിനെ കുറിച്ചുള്ള പുസ്തകം. ആ പുസ്തകം ഇപ്പം അവൈലബിൾ ആണ്, അതിന്റെ പ്രിന്റ് അവൈലബിൾ ആണ്. എന്റെ കയ്യിൽ ആ പുസ്തകത്തിന്റെ കോപ്പി ഉണ്ട്. സോ എനിക്കറിയാം എത്ര വർണ്ണ ശബളമാണ് പരിമല തിരുമേനി എഴുതിയിരിക്കുന്നത്. ഈ എത്തേറിയയുടെ പുസ്തകവും ഓൺലൈനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ചുമ്മാ ട്രാവൽ ഓഫ് എത്തേറിയ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഓൺലൈനിൽ ഡൗൺലോഡ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. ആ പുസ്തകം വായിക്കാന്നുണ്ടെങ്കിൽ പരിമല തിരുമേനി എഴുതിയ പോലെ തന്നെ വളരെ വളരെ ഹൃദയസ്പൃക്കായിട്ടാണ് എത്തേറിയ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലത്തെ ആരാധനയെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നുണ്ട്. ഗ്രീക്കിൽ വിശുദ്ധ കുർബാന ചൊല്ലിയിരുന്നു ആ കാലത്ത്. എന്നാൽ അത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ കത്തോലിക്ക സഭ ഈ ആരാധനകൾ ലാറ്റിൽ മാത്രമേ ആകാവൂ എന്ന് സർവ്വലോകത്തോട് പറഞ്ഞു എന്നുള്ള ഒരു ഒരു ഡിസ്ക്രിപ്റ്റൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ ഒക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 6-ാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴത്തേന് ഈ യാക്കോബിന്റെ തക്സ ഗ്രീക്കിൽ നിന്നും സുറിയാനിയിലേക്ക് വീണ്ടും തർജ്ജമ ചെയ്തെങ്കിലും എഡേസായിനെ വെച്ച് യാക്കോബ് ഈ പുസ്തകം പരിശോധിച്ചപ്പോൾ അതും അതിന്റെ മൂലരൂപവുമായിട്ട് വലിയ കാര്യമായ ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അത് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പുസ്തകം പിന്നീട് 9-ാം നൂറ്റാണ്ടായപ്പോഴത്തേനും മൂശെ ബർക്കീപ്പോ, അതായത് കീപ്പായുടെ മകനായിരിക്കുന്ന മൂശ എന്ന് പറഞ്ഞ ബിഷപ്പ് അത് വീണ്ടും ഒരു തർജ്ജമയുണ്ടാക്കി. 12-ാം നൂറ്റാണ്ടായപ്പോഴത്തേന് ഈ യാക്കോബിന്റെ തക്സായ്ക്ക് വീണ്ടും ഒരു പുതിയ റിവിഷനും കൂടെ ദീവനാസിയോസ് ബർസ്ലീവി, അതായത് സ്ലീവായുടെ മകനായിരിക്കുന്ന ദീവനാസിയോസ് എന്ന് പറയുന്ന ബിഷപ്പ് ദീവനാസിയോസ് ബർസ്ലീവി അദ്ദേഹം എഴുതിയുണ്ടാക്കി. ആ തക്സായാണ് പിന്നീട് 13-ാം നൂറ്റാണ്ടായപ്പോഴത്തേന് ഗ്രിഗോറിയോസ് ബാരബ്രായ എന്ന് പറഞ്ഞ പൗരസ് കാതോലിക്ക, ഗ്രീസിലെ കാതോലിക്കായിരുന്നു ഗ്രിഗോറിയോസ് ബാരബ്രായ, ഒന്നുകൂടെ പരിഷ്കരിച്ച് ഉണ്ടാക്കിയ ആ തക്സായാണ്, അതായത് ഗ്രിഗോറിയോസ് ബാരബ്രായ ഉണ്ടാക്കിയ തക്സായാണ് ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത്. സോ ഒരു കാര്യം ഓർക്കണം, 1200കളിൽ എഴുതിയ തക്സായം കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ചൊല്ലുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ചൊല്ലുന്ന യാക്കോബിന്റെ തക്സായ്ക്ക് ഏകദേശം 800 ഉണ്ട്. സോ വി ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി അതുപോലെ തന്നെ മധുവാനി ചേച്ചി അറിയാം, നമ്മള് തിരശ്ശീല ഇട്ടതിന് ശേഷം കണ്ടിപ്പിന്റെ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് അൻപുടയോനെ നിൻവാതിൽ എന്ന് പറയുന്ന ആ ഗാനം ജനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മധുബായിലെ അച്ഛൻ കണ്ണിപ്പന്റെ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഒരു പ്രാർത്ഥന അച്ഛൻ ചൊല്ലുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. തക്സായിക്കത്തൊന്നൊരു പ്രാർത്ഥന അച്ഛൻ ചൊല്ലുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുന്നു. ആ പ്രാർത്ഥന ഉണ്ടാക്കിയതും ഈ പറയുന്ന ഈ മറ്റേ ദീവനാസിസ് ബർസലീവിയ, ദീവനാസിസ് ബർസലീവിയാണ്, അതായത് 12-ാം നൂറ്റാണ്ടിൽ ബിഷപ്പായിരുന്ന ദീവനാസിസ് ബർസലീവി എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയാണ് ഇപ്പോഴും ചൊല്ലുന്നത്. അപ്പൊ ഗ്രിഗോറിയോസ് ബാരബ്രായ 13-ാം നൂറ്റാണ്ടിൽ ഈ തക്സ പരിഷ്കരിച്ചപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ ദീവനാസിയോസ് ബർസലീവി എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥന അതുപോലെ തന്നെ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മുടെ മനസ്സിലിരിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഈ ഗ്രിഗോറിയോസ് ബാരബ്രായ ഈ തക്ത പരിഷ്കരിച്ചപ്പോൾ ആ തക്ത വളരെ ചെറുതാക്കുകയും ചെയ്തു. അതിന് മുമ്പ് ഈ തക്ത ഒരുപാട് വലുതായിരുന്നു. ഒരച്ഛൻ അച്ഛനായി കഴിഞ്ഞാൽ ആദ്യം ചൊല്ലുന്ന തക്ത ഈ യാക്കോബിന്റെ തക്ത ആയിരിക്കണം. ഒരു പള്ളി കൂതാ ചെയ്തു കഴിഞ്ഞാൽ അവളെ പള്ളിയിൽ ആദ്യം ചൊല്ലുന്ന തക്ത യാക്കോബിന്റെ തക്ത ആയിരിക്കണം. അതുപോലെ തന്നെ വലിയ പെരുന്നാളുകൾക്കെല്ലാം യാക്കോബിന്റെ തക്ത ആയിരുന്നു കുർബാന ചൊല്ലണം. ഉദാഹരണത്തിന് ക്രിസ്തുമസിന്, ഈസ്റ്ററിന്, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ, പെന്തിക്കൂസി പെരുന്നാളിന് ഒക്കെ യാക്കോബിന്റെ തക്തയിൽ നിന്നും ചൊല്ലണം എന്നാണ് വെപ്പം. മിനിമം ഇപ്പൊ അത് നടക്കുന്നത് മിനിമം ഒരു അച്ഛൻ ആദ്യമായിട്ട് കുർബാന ചൊല്ലുമ്പോൾ യാക്കോബിന്റെ തക്ത ചൊല്ലും, പള്ളിക്കൂതാശ നടത്തിയിട്ട് ആദ്യം ചൊല്ലുമ്പോൾ, അല്ലെ പള്ളി കൂതാശയുടെ അന്ന് തന്നെ കുർബാന ചൊല്ലുമ്പോൾ യാക്കോബിന്റെ തക്ത ചൊല്ലും, അങ്ങനെയൊക്കെ ഇപ്പം നടക്കുന്നുള്ളൂ എന്നുള്ളത് കൂടെ എന്റെ കൂട്ടത്തിൽ മനസ്സിലിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. ഇനി യാക്കോബിന്റെ തക്ത മറ്റു സഭകളെ എങ്ങനെ ഉപയോഗിച്ചു? ഇത് യെരുശലേമിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ സഭകളിലും യാക്കോബിന്റെ തക്തയെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലസ്തീനിലും, സിറിയയിലും, അർമീനിയൻ, ജോർജിയ, റഷ്യ, ഗ്രീസ്, ഈജിപ്ത് എന്നീ സ്ഥലങ്ങളിൽ എല്ലായിടത്തും യാക്കോബിന്റെ തക്ത ഉപയോഗിച്ചു. ഈജിപ്തിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തണം, അന്ത്യോക്യൻ പാരമ്പര്യത്തിൽപ്പെട്ട സഭയല്ല ഈജിപ്ത്, അല്ലെങ്കിൽ ഈജിപ്തിൽ ഓർത്തൊരു സഭ, അത് അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. എന്നാലും അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിൽപ്പെട്ട സഭയാണെങ്കിൽ തന്നെയും അവരും ഈ യാക്കോബിന്റെ തക്ത ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അഞ്ചാം നൂറ്റാണ്ട് മുതല് യാക്കോബിന്റെ തക്തയ്ക്ക് പകരം സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, അതായത് സ്വർണ്ണ നാവുകാരനായിരിക്കുന്ന പരിശുദ്ധനായ ഇവാനിയോസിന്റെ, നമ്മുടെ സഭയിലാണെന്നുണ്ടെങ്കിൽ ഇവാനിയോസിന്റെ തക്ത, ഇവാനിയോസിന്റെ ക്രമം എന്ന പേരിൽ നമ്മുടെ കുർബാനയുടെ തക്ത പുസ്തകത്തില് ചേർത്തിട്ടുള്ളതാണ് ഇവാനിയോസിന്റെ ക്രമം. ആ ആ തക്തയും കൂടെ കോൺസ്റ്റാന്റിനോപ്പിളില് അവർ കുർബാന ചൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ യാക്കോബിന്റെ തക്ത മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴത്തേന് ഈ യാക്കോബിന്റെ തക്ത വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ യെരുശലേമിലെ ഗ്രീക്കുകാരൊക്കെ ഒന്ന് ശ്രമിച്ചെങ്കിൽ അത് വലിയ വിജയിച്ചില്ല. ഇന്ന് നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ, അതായത് ഇന്ത്യയിലെ ഓർത്തഡോക്സ് സഭയിലും അന്ത്യോക്യയിലെ ഓർത്തഡോക്സ് സഭയിലും അന്ത്യോക്യൻ ഓർത്തഡോക്സ് തരത്തിലും മാത്രമേ ഈ തക്ത ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മുടെ മനസ്സിലിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ സഭയിലെ 70 പകരം തക്താകൾ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഈ 70 പരം തക്താകള് ഉണ്ടെങ്കിലും അതെല്ലാം ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. മലയാളത്തിൽ ആകെപ്പാടെ 14 തക്താകളുടെ ഒരു ക്രമമുണ്ട്. പിന്നെ കുറച്ചുനാള് മുമ്പേ ഇവിടെ അവിടെ അമേരിക്കയിലുള്ള ഗ്രീക്കോ സോറി പല ഓർത്തഡോക്സ് സിറിയൻ ഓർത്തഡോക്സ് ഭദ്രാസനം ഒരു തക്ത പ്രസിദ്ധീകരിച്ചു സുറിയാനി ഇംഗ്ലീഷിലുമായിട്ട്. ആ തക്തയ്ക്കകത്ത് നമ്മള് ഹലോ ആരെയും എന്തെങ്കിലും ചോദിച്ചതാണോ?
പ്ലീസ്.
ഓക്കെ ഓക്കെ സോറി, ഞാൻ ആരോട് ചോദിച്ചു മട്ടില്ല, എനിക്ക് തോന്നിയുണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്തിയത്. അമേരിക്കയിലുള്ള സിറിയൻ ഓർത്തഡോക്സ് ചേർച്ച് ഒരു തക്ത പ്രസിദ്ധീകരിച്ചു. ആ തക്തയിൽ നമ്മളിപ്പോ കേരളത്തിലെ സഭയിൽ ഉപയോഗിക്കും, മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഇല്ലാത്തതായിട്ടുള്ള പല തക്താകളും ഉണ്ട്. ഉദാഹരണത്തിന് സേവറിയസ് ഓഫ് അന്ത്യോക്യന്റെ ഒരു ക്രമം അതിനകത്തുണ്ട്, പരിശുദ്ധനായ മർക്കോസിന്റെ ക്രമമുണ്ട്, അങ്ങനെ പല ക്രമങ്ങളും, അല്ലെങ്കിൽ ഫീലിക്സിനോസ് ഓഫ് മാബൂഗിന്റെ ഒരു ക്രമം അതിനകത്തുണ്ട്. എനിക്ക് സഭയുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ ഇതിൽ നിന്ന് മലയാളത്തിൽ അവൈലബിൾ അല്ലാത്ത രണ്ട് തക്താകള് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം. തക്താകളുടെ രണ്ടിന്റെയും ട്രാൻസ്ലേഷൻ ഞാൻ സേവനിക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ച് പിന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. തക്താകളുടെ മലയാളം ട്രാൻസ്ലേഷൻ എന്റെ കയ്യിലുണ്ട് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയാന് ആഗ്രഹിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, ഈ തക്താകളൊക്കെ നമ്മുടെ സഭയിൽ വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുണ്ട്. അത് 12 സ്ലീഹന്മാരുടെ ക്രമം എന്നിങ്ങനെയൊക്കെയുള്ള പല തക്താകൾ. ഇപ്പം ഇതിനകത്ത് ദൈവത്തിന് 5 തക്താകളാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ദീപനാഥ്യസ് ബർസലീക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 12 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, അതായത് നമ്മുടെ കണ്ടിപ്പിന്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ വിശുദ്ധനായ ദീപനാഥ്യസ് ബർസലീക്കയുടെ, അതിനെ ദീപനാഥ്യസിന്റെ ക്രമം എന്ന് വിളിക്കുന്നത്. അതുപോലെ മാർ ഇവാനിയോസ്, അതായത് സെയിന്റ് ജോൺ ക്രിസോസം, AD 407 കാലം ചെയ്ത സെയിന്റ് ജോൺ ക്രിസോസ്, അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പോലിസിന്റെ പാത്രക്കീസ് ആയിരുന്നു. അതുപോലെ യോഹന്നാൻ എവങ്കലിസ്റ്റായുടെ ക്രമം എന്ന പേരിൽ ഒരു ക്രമം, മത്തായി റോയോ അല്ലാതെ ഇടയനായിരിക്കുന്ന മത്തായിയുടെ പേരിലുള്ള ഒരു ക്രമം, അതെന്നുണ്ടായെന്നുള്ള എനിക്ക് ചോദിച്ചൊരു വ്യക്തതയില്ല. അതുപോലെ റോമിലെ പാത്രക്കീസ് ആയിരുന്ന സെയിന്റ് സൊസ്റ്റോസിന്റെ ഒരു ക്രമം, അല്ലെങ്കിൽ ടെക്സസ് എന്നാണ് അദ്ദേഹത്തിന്റെ വിളിക്കുന്നത് ഇംഗ്ലീഷില്. എന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കൊച്ചു സൈഡ് ഇൻഫർമേഷനോട് പറയാം. മാർപ്പാപ്പായി തെരഞ്ഞെടുക്കുന്ന ആ ഒരു കോൺക്ലേവ് കൂടുന്നത്, അതിനുള്ള സുന്നഹദോസ് കൂടുന്ന സ്ഥലം എന്ന് പറയുന്നത് വത്തിക്കാനിലെ സിക്സ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്ന ഒരു ചാപ്പൽ വെച്ചാൽ, ഈ സിക്സ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്നത് ഈ സെക്സ്റ്റസിന്റെ പേരിലുള്ള ഒരു ചാപ്പലാണ്. അത് അത് ആ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് നമ്മുടെ സഭയുടെ ഈ തക്സായും ഉള്ളത്. AD 252 അദ്ദേഹം സ്ഥാപിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു CSI സഭ യാക്കോബിന്റെ തക്സായിലെ പല പ്രവാസനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മാർപ്പോമാ സഭ ഈ തക്സായുടെ ഒരു കുറെ ഭാഗങ്ങൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ബാക്കി മാർപ്പോമാ സഭ ഉപയോഗിക്കുന്നുണ്ട്. തൊഴിയൂർ സഭ എന്ന് പറയുന്നത് സുറിയാനി ഓർത്തഡോക്സ് സഭ തന്നെയാണെന്നുള്ളത് കൊണ്ട് തൊഴിയൂർ സഭയുടെ കുർബാന നമ്മുടെ തക്സ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യാക്കോബിന്റെ തക്സ വളരെ പ്രചാരം ചിന്തിച്ചിട്ടുള്ള ഒരു തക്സയാണ് എന്ന് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മുടെ കുർബാനയുടെ വിവിധ ഭാഗങ്ങളെ കുറിച്ച്. ആദ്യമായിട്ട് രഹസ്യമായ ഒരുക്ക ശുശ്രൂഷ നടക്കുന്നു. രണ്ട്, കുർബാനയുടെ പരസ്യമായ ഭാഗം. മൂന്ന്, പ്രാരംഭ ശുശ്രൂഷ അഥവാ സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് പറഞ്ഞല്ലോ കുർബാനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, രഹസ്യമായ മൂന്ന് ഭാഗങ്ങളുണ്ട്. രഹസ്യമായ ഒരുക്ക ശുശ്രൂഷ, പരസ്യമായ വിശുദ്ധ കുർബാന, മൂന്ന്, രഹസ്യമായ സമാപന ശുശ്രൂഷ, കൺക്ലൂഷൻ. അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ: ഒന്ന്, രഹസ്യമായ ഒരുക്ക ശുശ്രൂഷ; രണ്ട്, പരസ്യമായ കുർബാന; മൂന്ന്, രഹസ്യമായിട്ടുള്ള സമാപന ശുശ്രൂഷ. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ. ഈ രഹസ്യമായ ഒരുക്ക ശുശ്രൂഷയെ വിളിക്കുന്ന പേര് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. തുയോബോ എന്ന് പറയും. അച്ഛൻ തുയോബോയ്ക്ക് കയറിയോ എന്ന് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്ന ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവല്ലോ. തുയോബോ, തായേബ് എന്ന ഒരു സുറിയാനി വാക്കുണ്ട്. തായേബ് എന്നൊരു സുറിയാനി വാക്കുണ്ട്. ഈ തായേബ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ ഒരുക്കി എന്ന്, അവൻ ഒരുക്കി. അതിൽ നിന്നും വരുന്ന നൗൺ ഫോം ആണ്, നാമപദമാണ് തുയോബോ. ഒരുക്കം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ തുയോബ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരുക്ക ശുശ്രൂഷ, ദി സർവീസ് ഓഫ് പ്രിപ്പറേഷൻ. അതിൽ നിന്ന് തന്നെ വളരെ എവിഡന്റ് ആണ് എന്താ അവിടെ സംഭവിക്കുന്നത്. പ്രിപ്പറേഷൻ വിശുദ്ധ കുർബാന ചൊല്ലാനുള്ള ഒരുക്കമാണ് അവിടെ നടത്തുന്നത്. അപ്പൊ ഈ ഒരുക്ക സമയത്ത് എന്താ നമ്മൾ ഒരുങ്ങുക? നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു. അപ്പൊ നമ്മൾ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങുക എന്ന് തന്നെ. അത് മനസ്സുകൊണ്ടുള്ള ഒരുക്കം, ശാരീരികമായ ഒരുക്കം, അങ്ങനെയുള്ള എല്ലാ ഒരുക്കങ്ങളും അതിനകത്ത് പെടും. ഈ കുർബാനയ്ക്ക് ഒരുങ്ങുന്നതെന്ന് പറയുന്നത് ശരിക്കും തലേ ദിവസം വൈകിട്ട് മുതലാണ് ഒരുങ്ങുന്നത്. അപ്പൊ സന്ധ്യാ നമസ്കാരം ചൊല്ലിയിരിക്കണം. കുർബാനയ്ക്ക് ചൊല്ലുന്നതിന് മുമ്പായിട്ട് സന്ധ്യാ നമസ്കാരം ചൊല്ലിയിരിക്കണം. രാവിലെ കുർബാന ചൊല്ലുകയാണെങ്കിൽ, ഇനിയും വൈകിട്ടാ ചൊല്ലുന്നുണ്ടെങ്കിലും നമസ്കാരം ചൊല്ലിയിട്ടേ കുർബാനയ്ക്ക് പോകാനൊക്കുള്ളൂ. കുർബാന നമസ്കാരം ചൊല്ലിയിരിക്കണം. അത് കഴിഞ്ഞ് കുർബാന ചൊല്ലുന്ന അച്ഛൻ ഏറ്റവും മിനിമം 6 മണിക്കൂറെങ്കിലും ഉപവസിച്ചിരിക്കണം. കുർബാനയിൽ സംബന്ധിക്കുന്ന അച്ഛനല്ലാത്ത അൽമായക്കാരായിരിക്കുന്ന വൈദികരല്ലാത്ത ആളുകൾ, എല്ലാ വൈദിക സ്ഥാനങ്ങളും 6 മണിക്കൂറെങ്കിലും ഉപവസിച്ചിരിക്കണം. വൈദികരല്ലാത്ത അൽമായക്കാര് ഏറ്റവും മിനിമം 4 മണിക്കൂറെങ്കിലും ഉപവസിച്ചിരിക്കണം. നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. അത് ഈ ഈ കോണ്ടെക്സ്റ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. തുയോബോ എന്ന് പറയുമ്പോൾ ഈ അച്ഛന് മാത്രമാണ് തുയോബോ എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നു. അല്ല, അച്ഛനും സംബന്ധിക്കുന്ന അൽമായക്കാരും ഒരുമിച്ച് തുയോബോയില് ഭാഗഭാക്കുകളാകട്ടെ വരാം. അത് പുരുഷ സ്ത്രീ വ്യത്യാസം എങ്ങനെയും എല്ലാവരും തുയോബോ തുടങ്ങേണ്ടിയിരിക്കുന്നതാണ്. അതില് ചൊല്ലുന്ന വേഷം ഒക്കെ ഇടുന്നു, അപ്പവീഞ്ഞുകൾ ഒരുക്കി വെക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളും കൂടെ വരുന്നത് കൊണ്ട് അച്ഛൻ ചൊല്ലുന്ന ആ പ്രാർത്ഥനയെ മാത്രം തുയോബോ എന്ന് നമ്മൾ പറഞ്ഞു വരുന്നെങ്കിലും അച്ഛൻ മാത്രമല്ല, കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും, ഒരുങ്ങുന്ന എല്ലാവരും അതിൽ തുയോബോ നടത്തേണ്ടി വരാം. ഇനി അതിന്റെ ഒരു 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 ലോജിക്ക് എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. ഈ കുർബാനയുടെ അവസാനം ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കാൻ ആഗ്രഹിച്ചവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആരെ സംബന്ധിക്കാൻ ആഗ്രഹിച്ചവർ? ഉത്തരം ലളിതമാണ്: തുയോബോ നടത്തിയവർ. കുർബാനയെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഓരോരുത്തർ തലേ ദിവസം സന്ധ്യാപ്രാർത്ഥന ചൊല്ലി കുർബാനയെ സംബന്ധിക്കാൻ വേണ്ടി ഒരുങ്ങി എല്ലാവരും അവരെയാണ് ഇതിൽ സംബന്ധിച്ചവരെ സംബന്ധിപ്പാൻ ആഗ്രഹിച്ചവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ കുർബാന പടിഞ്ഞാറ് എഴുന്നള്ളിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് ഈ ആളുകളെ എല്ലാം കൂടിയാണ് അതിനകത്ത് ചേർക്കുന്നത്. ഇത് ഈ തുയോബോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ആദ്യം തുയോബോ നടത്താൻ വേണ്ടിയിട്ട് അച്ഛൻ മധുവായിക്കകത്തേക്ക് കയറുമ്പോൾ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്: ജീവനുള്ളതും പരിശുദ്ധവുമായ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അണയ്ക്കാൻ ഞാൻ യോഗ്യനായി തീരേണ്ടതിന് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. വളരെ എവിഡന്റ് ആയിട്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെയുള്ള ബലിയാണ് ജീവനുള്ളതും പരിശുദ്ധവുമായ ബലി. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്ന് കുർബാനയിൽ നമ്മൾ പറയുമ്പോൾ അത് പറയുന്നത് പോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയും എടുക്കേണ്ടത്. ജീവനുള്ള പരിശുദ്ധമായ വേണ്ടി സഭയ്ക്ക് മുഴുവനും വേണ്ടി അണയ്ക്കുവാൻ ഞാൻ യോഗ്യനായി തീരേണ്ടതിന് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛൻ തുകയിലേക്ക് കയറുന്നത് കണ്ടിട്ടുള്ളവര് വളരെ കുറച്ച് പേരുള്ളൂ. മധുവായില് ശുശ്രൂഷിക്കുന്നവരായിട്ട് ആരെങ്കിലും രണ്ടുപേർ ആ സമയത്ത് പള്ളിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ സഭയുടെ ഒരു രീതി അങ്ങനെ ആയിപ്പോയി. ഏതായാലും ഒരു കാര്യം വളരെ എവിഡന്റ് ആണ്, ജനങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് കയറുന്നു. ഇത് കുർബാന അർപ്പിക്കാൻ വേണ്ടി കയറുന്നല്ല, ഞാൻ ഈ കുർബാന നയിക്കുവാൻ വേണ്ടി കയറുന്നു, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒറ്റയ്ക്കല്ല കുർബാന ചൊല്ലുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അച്ഛൻ ഒരിക്കലും ഒറ്റയ്ക്ക് കുർബാന ചൊല്ലാൻ ഒക്കത്തില്ല, അല്ലെ ഒരു മെത്രാജൻ ഒരിക്കലും ഒറ്റയ്ക്ക് കുർബാന ചൊല്ലാൻ ഒക്കത്തില്ല. നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടായിരിക്കും കപ്പിയാർ വന്നില്ല അതുകൊണ്ട് അച്ഛൻ ധൂപുകുറ്റി കത്തിച്ച് ആണിയിലോട്ട് തൂക്കിയിട്ടിച്ച് ആ ധൂപുകുറ്റി ഇങ്ങനെ ആട്ടിക്കൊണ്ട് കുർബാന ചൊല്ലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും സത്യമല്ല, അങ്ങനെയൊന്നും കുർബാന ചൊല്ലാൻ ഒക്കത്തില്ല. ഒരു ആളെങ്കിലും മിനിമം അവിടെ ഉണ്ടാവണം, എങ്കിലേ കുർബാന ചൊല്ലാൻ ഒക്കുള്ളൂ. ധൂപുകുറ്റി വീശാൻ ഒരാളെങ്കിലും മിനിമം അവിടെ ഉണ്ടായിരിക്കണം, എന്നാലും കുർബാന ചൊല്ലാൻ ഒക്കുള്ളൂ. ഇതിന് ഇങ്ങനെ മധുവായിക്കകത്തേക്ക് കയറുന്ന പുരോഹിതൻ ആദ്യം മധുബഹായുടെ വലത്തെ ഭിത്തിയിലുള്ള ആ തൂണിൽ കുത്തി പിന്നെ ത്രോണത്തിന്റെ മുമ്പിൽ വന്നു നിന്ന് ഇൻബിറ്റ്വീൻ ഒരു കാര്യം കൂടെ ജനങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ സമാധാനം ചോദിച്ചുകൊണ്ടാണ് കയറുന്നത്. അച്ഛൻ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ള എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങളോട് നിരപ്പായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മധുബഹായിക്കകത്തേക്ക് കയറുന്നത്. അങ്ങനെ കയറുന്ന അച്ഛൻ ത്രോണോസിന്റെ മധ്യത്തിൽ മുത്തി ത്രോണോസിന് ചുറ്റും നടന്ന് ത്രോണോസിന്റെ നാല് കോണുകളും ചുംബിച്ച് ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന നമ്മുടെ കർത്താവിൻ നിന്റെ ബലിപീഠ ത്രോണോസിന് മുമ്പിലേക്ക് വരുന്ന അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന കർത്താവിൻ നിന്റെ ബലിപീഠത്തിന് മുമ്പാകെ പ്രവേശിച്ചു, സ്വർഗീയ രാജാവിൻ നിന്റെ സിംഹാസനം മുമ്പാകെ വണങ്ങി, ചെയ്തുപോയ സകല പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വന്ന് കർത്താവിൻ നിന്റെ ബലിപീഠത്തിന്റെ കോണുകൾ വരെ ചങ്ങരകളാൽ ഞങ്ങളുടെ പെരുന്നാളുകൾ ബന്ധിക്കണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ആണ് അച്ഛൻ ത്രോണോസിൽ കയറി നിൽക്കുന്നത്. അതിനുശേഷം രണ്ട് പാരമ്പര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ത്രോണോസിലേക്ക് അന്നേരം കർത്തവപ്പായിട്ടുണ്ട് കയറുന്ന അച്ഛൻ കർത്തവപ്പായിട്ടുകൊണ്ട് തന്നെ അപ്പവീഞ്ഞികൾ ക്രമപ്പെടുത്തി വെച്ച് ശേഷം പോയി കാപ്പയിട്ടുകൊണ്ട് വരുന്ന ക്രമം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രോണോസ് മുത്തിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ പോയി കാപ്പയിട്ടുകൊണ്ട് വന്നിട്ട് അപ്പവീഞ്ഞികൾ ക്രമപ്പെടുത്തി വെക്കുന്ന ഒരു ക്രമവും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ക്രമം അപ്പോൾ ചെയ്യാറ്, അതായത് കറുതൂപ്പായിട്ടുള്ള തന്നെ അപ്പവീഞ്ഞികൾ ക്രമപ്പെടുത്തി വെക്കുകയും പിന്നീട് പോയി കാപ്പയിട്ടുകൊണ്ട് വന്നിട്ട് ബാക്കി ശുശ്രൂഷകൾ നടത്തുകയും ചെയ്ത രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഒരു മെജോറിറ്റി അച്ഛന്മാരും ഈ കാപ്പയിട്ടുകൊണ്ട് വന്നിട്ട് അപ്പവീഞ്ഞികൾ ക്രമപ്പെടുത്തി വെക്കുന്ന രീതിയാണ് നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പക്ഷെ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് തക്തായിൽ തന്നിരിക്കുന്ന ക്രമം, അതിന്റെ ഒരു ഓർഡർ തക്തായിൽ എഴുതിയിരിക്കുന്നത് ആദ്യം അപ്പവീഞ്ഞികൾ ക്രമപ്പെടുത്തി വെച്ചിട്ട് പിന്നെ പോയി കാപ്പിയിട്ടുകൊണ്ട് വരുന്നതാണ്. ആ ഒരു ക്രമം ഞാൻ അങ്ങ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് മറ്റു പല ആളുകളും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. എനിവേ ലെറ്റ് അസ് കാരി ഓൺ. ഈ അപ്പം എടുത്ത് വെക്കുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക, ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് പ്ലീസ്. ഈ കുർബാനയ്ക്ക് ഉണ്ടാക്കുന്ന അപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എന്താണ് അപ്പം? എന്താ അപ്പം? അതെങ്ങനെ ഉണ്ടാക്കുന്നു? ആരുണ്ടാക്കുന്നു? അച്ഛനുണ്ടാക്കാം, ശുശ്രൂഷക്കാരുണ്ടാക്കാം. വളരെ ശരിയായ ഉത്തരമാണ്, വളരെ ശരിയായ ഉത്തരം. അച്ഛൻ ആരുണ്ടാക്കിയാലും കൊള്ളാം, ഇതുണ്ടാക്കുന്നതിനൊരു ക്രമമുണ്ട്. ആ ക്രമം എന്താന്ന് ചോദിച്ചാല് തലേ ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂർ ഐഡിയൽ മിനിമം ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ എങ്കിലും മുമ്പേ തലേ ആഴ്ചയിൽ കുർബാനയ്ക്ക് അപ്പം ഉണ്ടാക്കിയതിന്റെ ബാക്കിയിരിക്കുന്ന പുളിപ്പ് ഉണ്ട്, ലീവൻ ഉണ്ട്. ആ ലീവനെടുത്ത് വെള്ളത്തിൽ കഴുകി അതിനകത്ത് പൂപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് അത് നല്ല വെള്ളത്തിൽ കഴുകി അത് കളഞ്ഞ് പൂപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞതിന് ശേഷം ആ ലീവൻ നന്നായിട്ട് വെള്ളത്തിൽ ചാലിച്ച് ആ ചാലിക്കപ്പെട്ട വെള്ളത്തിനകത്ത് ഗോതമ്പ് പൊടി ഇട്ട് നല്ല വളരെ മാർദ്ദവമാകുന്ന വിധത്തിൽ തന്നെ അതിനെ കുഴച്ചെടുത്ത് ചുളിവുകളില്ലാതെ ഒരു ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ അത് ഉരുട്ടി എടുത്ത് അവിടെ വെക്കും. 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ അപ്പൊ അത്ര സമയം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഈ മാവ് ഉരുട്ടി വെച്ചത് നന്നായിട്ട് കുളിച്ച് പൊങ്ങും. അങ്ങനെ പുളിച്ച് പൊങ്ങിക്കഴിയുമ്പോൾ അതെടുത്ത് അച്ചയില് പതിച്ച് അത് ആ പതിച്ച സാധനം ഒരു നമ്മുടെ അമേരിക്കയിലാണെങ്കിൽ മിക്കവാറും എല്ലാവർക്കുമാരും ഈ ടോസ്റ്റർ അവനാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തോട്ട് അതിനെ ഒരു അലുമിനിയം ഫോയിലിലേക്ക് ഇത് വെച്ച് അത് വേവിച്ച് എടുക്കും. ഈ കുർബാന ചൊല്ലുന്ന അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കാം. അതേല് അതിന് പന്ത്രണ്ട് സെഗ്മെന്റ്സ് ആയിട്ടാണ് ഈ അപ്പം അതിന്റെ അച്ചിനകത്ത് വരുന്നത്. പന്ത്രണ്ട് സെഗ്മെന്റ്സ് ആയിട്ട് ഈ പന്ത്രണ്ട് സെഗ്മെന്റിലും പന്ത്രണ്ട് കുരിശികളുണ്ട്. വട്ടത്തിലിരിക്കുന്ന അപ്പത്തിന് നാലായിട്ട് മുറിച്ചിട്ട് ഒരു ഒരു നാലിലൊന്നെന്ന് പറയുന്നത് മൂന്ന് സെഗ്മെന്റ് ആയിട്ട് വരുന്ന വിധത്തിലാണ് ഈ അപ്പം ഉള്ളത്. എന്നിട്ട് അതിന് ഓരോ സെഗ്മെന്റിലും കുരിശുണ്ട്. ആ കുരിശുകൾ ഒക്കെ ഉണ്ടാകുന്ന അതായത് അപ്പം ഈ അപ്പം കർത്താവിന്റെ തിരുശരീര രക്തമായി തീരുന്ന അപ്പമായതുകൊണ്ടാണ് കർത്താവിന്റെ സ്ഥാനത്താണ് നമ്മൾ അതിന് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഈ പുളിപ്പുള്ള അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മള് ഈ യോഹന്നാൻ ശ്ലീഹായുടെ പാരമ്പര്യം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നത്. നമ്മൾ പെസഹായ് കുർബാന ചെല്ലുമ്പോൾ പുളിപ്പുള്ള അപ്പം തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഞാൻ ഈ സമയത്ത് വീണ്ടും ചിന്തിക്കാം. ഈ അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന അപ്പമാണ് ഈ എടുക്കുന്നത് കുർബാനയ്ക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട്. ഈ അപ്പം എടുക്കുന്നതിൽ ഒരു ക്രമമുണ്ട്. ഒരപ്പം എടുക്കാം, ഒരു അത് കൂടുതൽ ആളുണ്ടെങ്കിൽ രണ്ടപ്പം എടുക്കാം, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ മൂന്നപ്പം എടുക്കാം, പക്ഷെ നാലപ്പം എടുക്കാൻ ഒക്കത്തില്ല, അഞ്ചപ്പം എടുക്കാം, ആറപ്പം എടുക്കാൻ ഒക്കില്ല, ഏഴെണ്ണം എടുക്കാം, എട്ടെണ്ണം എടുക്കാക്കില്ല, ഒമ്പതെണ്ണം എടുക്കാൻ, ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിങ്ങനെ ഒരു ക്രമത്തിലാണ് അപ്പം എടുക്കുന്നത്. ഒറ്റ സംഖ്യകളായിട്ട് നമ്മൾ രണ്ടൊഴിച്ച് ഇരട്ട സംഖ്യകളായിട്ട് രണ്ടൊഴിച്ച് അപ്പം എടുക്കാറില്ല, ഒറ്റ സംഖ്യകളായിട്ട് അപ്പം എടുക്കാം. ഇങ്ങനെ അങ്ങനെയാണ് അപ്പം എടുക്കുന്നത്. ഇനി രണ്ട് വീഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഈ വീഞ്ഞ് ഒരു ഔൺസ് വീഞ്ഞെടുത്താൽ ഒരു ഔൺസ് വെള്ളം ഒഴിച്ചിരിക്കണം. ഈ ഗ്രിഗോറിയസ് പാരമ്പരായുടെ പുസ്തകത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, മദ്യപിക്കാൻ വേണ്ടി കുർബാന ചൊല്ലുന്ന ഒരുത്തിനുണ്ടെങ്കിൽ അവനെ മുടക്കണമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. വീഞ്ഞ് എന്തുമാത്രം എടുക്കുന്നു അത്രയും തന്നെ അളവ് വെള്ളം എടുത്തിരിക്കണം. എന്തുകൊണ്ടാണ് വീഞ്ഞും വെള്ളവും തുല്യ അളവിൽ ചേർക്കുന്നത്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കർത്താവിന്റെ വിലാപ്പുറത്ത് മരിച്ച കർത്താവിന്റെ കുറിശിൽ കിടക്കുന്ന കർത്താവിന്റെ വിലാപ്പുറത്ത് പടയാളി കൂത്തിയപ്പോൾ രക്തവും വെള്ളവും ഒഴുകി എന്നുള്ളത് കൊണ്ട് വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നു എന്നുള്ളത് ഒരു വിശദീകരണം. രണ്ട്, ഈ കർത്താവിന്റെ മനുഷ്യത്വവും ദൈവത്വവും സൂചിപ്പിക്കാനായിട്ട് വീഞ്ഞും വെള്ളവും എടുക്കുന്നു എന്ന് ഒരു വ്യാഖ്യാനം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കാം. വീഞ്ഞും വെള്ളവും എടുക്കുന്നു, ഇതിൽ വീഞ്ഞ് ഏതിനെ സൂചിപ്പിക്കുന്നു, വെള്ളം ഏതിനെ സൂചിപ്പിക്കുന്നു?
വീഞ്ഞ് രക്തത്തെ,
വെള്ളം
മനുഷ്യത്വത്തെ, ലോകത്തെ.
വെരി ഗുഡ്, വെരി ഗുഡ്. 99.9% ആളുകളും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ സഭയുടെ ആരാധനാശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നു, വീഞ്ഞ് ദൈവത്വം എന്നും വെള്ളം മനുഷ്യത്വം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്കിൽ തന്നെയും പക്ഷെ ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. വീഞ്ഞിൽ തുല്യ അളവിൽ വെള്ളം ചേർത്തുകൊണ്ട് ചൊല്ലുന്നത് വീഞ്ഞിനകത്തോട്ടാണ് വെള്ളം ചേർക്കുന്നത്. വീഞ്ഞിനകത്തേക്ക് വെള്ളം ചേർക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന, കർത്താവേ നിന്റെ ദൈവത്വം ഞങ്ങളുടെ മനുഷ്യത്വവുമായി സംയോജിച്ചതുപോലെ, ശ്രദ്ധിച്ചോണം, നിന്റെ ദൈവത്വം ഞങ്ങളുടെ മനുഷ്യത്വവുമായി സംയോജിച്ചതുപോലെ ഈ വെള്ളത്തെ വീഞ്ഞുമായി സംയോജിപ്പിക്കണമെന്നാണ് പറയുന്നത്. നിന്റെ ദൈവത്വം ഞങ്ങളുടെ മനുഷ്യത്വവുമായി സംയോജിച്ചതുപോലെ ഈ വെള്ളത്തെ വീഞ്ഞുമായി സംയോജിപ്പിക്കണം. അപ്പോൾ തുല്യമായിട്ട് വീഞ്ഞ് ദൈവത്വമെന്നോ വെള്ളം മനുഷ്യത്വമെന്നോ പറയാൻ നമ്മുടെ സഭ പറയുന്നില്ല. നേരമറിച്ച് ഇതിലേതാ ദൈവത്വം ഏതാ മനുഷ്യത്വം എന്ന് പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നതിന് പകരം ദൈവത്വവും മനുഷ്യത്വവും കൂടെ ചേർന്ന് കർത്താവുണ്ടായി, വെള്ളവും വീഞ്ഞും കൂടി ചേർത്തിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, അത് മനുഷ്യാധാരം ചെയ്ത് കർത്താവായിട്ട് മനസ്സിലാക്കുന്നു. ഇതിലേത് ദൈവത്വം ഏത് മനുഷ്യത്വം, വെള്ളം ഏത് വീഞ്ഞേത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ഒന്നൊന്നാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് രണ്ടും കൂടെ ചേർന്ന് ഉണ്ടായി എന്നേ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുന്നതാണെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കാം. അത് അത് ക്ലിയർ ആണോ? ഞാൻ ഇപ്പൊ പറഞ്ഞ ആശയം അതൊരു ശകലം കൺഫ്യൂസിങ് ആകാൻ വഴിയുണ്ട്. അത് ക്ലിയർ ആണോ? ദയവായിട്ട് ആയാണെങ്കിൽ പറഞ്ഞാട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഹലോ ആരും ഉത്തരവൊന്നും പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരിക്കൽ കൂടെ എന്തായാലും ഒരിക്കൽ കൂടെ പറയാം, ദൈവത്വവും മനുഷ്യത്വവും വീഞ്ഞും വെള്ളവുമാണ് എന്ന് നമ്മൾ പറയാൻ നമ്മുടെ സഭ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ദൈവത്വം വീഞ്ഞാണെന്നും മനുഷ്യത്വം വെള്ളമാണെന്നും പറയാൻ നമ്മുടെ സഭ ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനെ ഏറ്റവും കറക്റ്റ് ആയിട്ട് പറഞ്ഞത്, ദൈവത്വം എന്ന് പറയുന്നത് വീഞ്ഞും മനുഷ്യത്വം എന്ന് പറയുന്നത് വെള്ളമാണെന്നും പറയാൻ നമ്മുടെ സഭ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് വെള്ളവും വീഞ്ഞും ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നു. ഏത് ദൈവത്വം ഏത് മനുഷ്യത്വം എന്ന് പറയാൻ നമ്മുടെ സഭ താല്പര്യപ്പെടുന്നില്ല. ഇത് രണ്ടും കൂടി ചേർത്ത് ദൈവത്വവും മനുഷ്യത്വവും കൂടി ഒരുമിച്ച് ചേർന്ന് യേശു ക്രിസ്തു ആയി തീർന്നു, അതുപോലെ വെള്ളവും വീഞ്ഞും കൂടെ ചേർന്ന് യേശു ക്രിസ്തുവിന്റെ ശരീരമായിട്ട് തീരുന്നു എന്ന് മാത്രമേ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുശേഷം അംശവസ്ത്രം ധരിച്ചുകൊണ്ട് പട്ടക്കാരൻ വരുന്നു, അത് കഴിഞ്ഞ് ദർഗായിൽ കയറി നിന്നു. അതിന് ദർഗായി കയറുന്നതിന് മുമ്പ് ഒട്ടുകുത്തി നിലത്ത് നിന്നൊരു പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞ് ദർഗായി കയറി നിന്നിട്ട് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്, മശിഹാ തമ്പുരാനെ നിനക്ക് പ്രീതികരവും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ ബലിയർപ്പണത്തിന് അനുരൂപവുമായ ജീവനുള്ള ബലിയായി ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നത്. ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. തമ്പുരാനെ, മശിഹാ തമ്പുരാനെ, നിനക്ക് ഇതുമൂലം പ്രീതി ഉണ്ടാവണം. രണ്ട്, നീ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ച് നിന്നെ തന്നെ ബലി അർപ്പിച്ചപ്പോൾ അതിന് തുല്യമായ ബലിയായിട്ട് ജീവനുള്ള ബലിയായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണത്. അവിടെ അച്ഛനെ സമർപ്പിക്കാൻ യോഗ്യനാക്കണമെന്നല്ല പറയുന്നത്, ഞങ്ങളെ സമർപ്പിക്കുവാൻ യോഗ്യരാക്കണത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈദികർ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലുക അല്ല, നേരെ മറിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കുർബാന ചൊല്ലുകയാണ്. അതുപോലെ തന്നെ മധ്യപൂർവ്വ ദേശങ്ങളില് ആളുകളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പവും വീഞ്ഞുമാണ്. അപ്പോൾ ആ അപ്പവും വീഞ്ഞും തന്നെ ഇവിടെ കുർബാനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പവീഞ്ഞുകൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ അധ്വാന ഫലമാണ്. അവന്റെ വിയർപ്പാണ് ഇവിടെ ദൈവത്തിന് കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ അവനെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ അവനെ തന്നെ സമർപ്പിക്കുകയാണ് ഈ കുർബാനയിൽ. ഒരു മനുഷ്യൻ അവനെ തന്നെ സമർപ്പിക്കുക, അത് അച്ഛൻ മാത്രമല്ല എന്ന് വീണ്ടും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും അവരവരെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായിട്ട് സമർപ്പിക്കുന്നു. നമ്മൾ എല്ലാവരും കുർബാനയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മളെ തന്നെ യാഗമായിട്ട് സമർപ്പിക്കുന്നു എന്ന് ഈ ആശയം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, അതിനുശേഷം അച്ഛൻ ഈ കയ്യില് കാസായും പിലാസായും എടുത്ത് വലത്തു കൈ ഇടത്തുകൈയുടെ മുകളിൽ കുരിശാകൃതിയിൽ പിടിക്കും. വലത്തു കൈ ഇടത്തുകൈയുടെ മുകളിൽ, അപ്പൊ അതൊരു ചരിഞ്ഞ കുരിശായിട്ടേ വരത്തുള്ളൂ. അച്ഛൻ ഇടത്തു കൈയിലെ മുകളിൽ വലത്തു കൈ പിടിക്കും, അതായത് പീലാസ വലത്തു കൈയിലും കാസ ഇടത്തു കൈയിലും എടുത്തിട്ട് അത് കുരിശാകൃതി പിടിക്കുമ്പോൾ അത് ഒരു ചെരിഞ്ഞ കുരിശായിട്ടാണ് വരുന്നത്. എന്നിട്ട് ഈ സമയത്ത് പ്രാർത്ഥന ചൊല്ലി ആ ചൊല്ലുന്ന പ്രാർത്ഥന ആദാവും ഹവ്വായും മുതൽ ഇന്ന് വരെ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് എല്ലാവരെയും ഓർത്തുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ അപ്പവീഞ്ഞുകൾ സമർപ്പിക്കുന്നത്. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അതിനുശേഷം പരിശുദ്ധന്മാരുടെ മധ്യസ്ഥയെ അപേക്ഷിച്ചിട്ടുള്ളവരെ ഓർക്കുന്നു, ദൈവമാതാവിന്റെ മധ്യസ്ഥയെ പറയുന്നു, പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ പറയുന്നു, പിന്നീട് രോഗികളെ ഓർക്കുന്നു, കുമ്പസാരിച്ചിട്ടുള്ളവരെയും കൂസോയെ പ്രാപിക്കുന്നവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അതിനുശേഷം വാങ്ങിപ്പോയിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അതിനുശേഷം പട്ടക്കാരന്റെ ബന്ധുമിത്രാദികളും ഗുരുക്കന്മാരും പ്രിയപ്പെട്ടവരും ആയിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ കുടുംബാംഗങ്ങളെ ഒക്കെ ഓർക്കുന്നു. എങ്ങനെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഈ കോണ്ടെക്സ്റ്റിൽ പറയാൻ ആഗ്രഹിക്കാം. തൂയോപഹയ്ക്ക് മുമ്പ് നമ്മൾ കുർബാനയിൽ പേരെഴുതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, തൂയോപ നടത്തുന്നതിന് മുമ്പ് പേരെഴുതി കൊടുക്കുന്ന ഏറ്റവും കറക്റ്റ്. കാരണം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്ന ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന തൂയോപയുടെ സമയത്ത് ചൊല്ലുന്ന, നമ്മൾ ആർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്നു, തലേ ദിവസം വൈകിട്ടോ അല്ലെങ്കിൽ അന്ന് രാവിലെ കുർബാനയ്ക്ക് മുമ്പ്, തൂയോപയ്ക്ക് അച്ഛൻ ത്രോണോസലേക്ക് പ്രവേശിക്കുന്നതിന് മധുവായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പേരുകൾ കൊടുക്കണം. കാരണം തൂയോപയ്ക്ക് ഈ പേരുകൾ ഓർത്ത് മധ്യസ്ഥ പ്രാർത്ഥന അപേക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് മുമ്പ് തന്നെ പേരുകൾ കൊടുക്കണം. മറ്റൊരു കാര്യം, ഈ കുർബാന ചൊല്ലാൻ പോകുന്ന അച്ഛൻ അച്ഛന്റെ വിശുദ്ധിയിലല്ല കുർബാന ചൊല്ലുന്നത്, ജനങ്ങളുടെ വിശുദ്ധിയിലല്ല അച്ഛൻ കുർബാന ചൊല്ലുന്നത്. നേരെ മറിച്ച് എല്ലാവരും അവരവരുടെ പാപത്തിന്റെ അനുതാപത്തിലാണ് കുർബാന ചൊല്ലുന്നത്. രണ്ടാമത്, നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പരിശുദ്ധ ദൈവമാതാവിനെയും എല്ലാ ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും വാങ്ങിപ്പോയിരിക്കുന്നവരെയും ഓർത്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ചൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അവരവരുടെ വിശുദ്ധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല, വാങ്ങിപ്പോയിരിക്കുന്ന സകല വിശുദ്ധരുടെയും കൂടെ വിശുദ്ധിയിലും കൂടെ ആശ്രയിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന ചൊല്ലുക. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ കുർബാന വളരെ ഹോളിസ്റ്റിക് ആണ്, അത് ഓൾ എൻകംപാസിംഗ് ആണ്, ഓൾ ഇൻക്ലൂസീവ് ആണ്. ജീവനുള്ളവരെയും മരിച്ചവരെയും അതിനകത്ത് ചേർക്കുന്നു. മരിച്ചവരെന്ന് പറഞ്ഞാൽ ലോകപ്രകാരം വാങ്ങിപ്പോയിരിക്കുന്നവരെയും അതിനകത്ത് ചേർക്കുന്നു. ഇനി വേറൊരു വലിയ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നമ്മളെ പരിശുദ്ധന്മാരോട് നമുക്ക് മധ്യസ്ഥ അപേക്ഷിക്കണം. ഒരു നീണ്ട കാലയളവായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത. അത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം ഇപ്പൊ ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. അത് ശരിയാണെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പരിശുദ്ധ പ്രയോജന തിരുമേനിയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. പരിശുദ്ധ തിരുമേനിയോടല്ല പ്രാർത്ഥിക്കുന്നത്, തിരുമേനിയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. ദൈവമാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. ഗീവറീസോദായോട് പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത്, ഗീവറീസോദ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ല. എന്റെ പക്ഷേ ചോദ്യം അതല്ല. നമ്മള് വിശുദ്ധ കുർബാനയിൽ അനുദിന പ്രാർത്ഥനയിലും ദൈവമാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈവർഗീയ സഹതായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പരുമല തിരുമേനിക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നുണ്ടോ?
വാങ്ങിപ്പോയിരിക്കുന്നവരെ ഉണ്ട്, ഓർക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ അവിടെ ദൈവമാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പരിശുദ്ധ കന്യാമറിയാമിന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മുടെ സഭ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തോ എന്താ പറഞ്ഞ സംശയല്ല, എന്തിനാണ് സംശയിക്കുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞു, ഉണ്ട്. നമ്മള് ദൈവമാതാവിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധനായ ഗീവർഗീ സദായിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, പത്രോസ്ലിഹായ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, പൗലോസ്ലിഹായ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, തോമാസ്ലിഹായ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ ഈ പരിശുദ്ധരെയും ദൈവമാതാവിനെയും നിന്റെ വലതുഭാഗത്ത് ചേർക്കണമേ. കാരണം ദൈവമാതാവും നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. ഭർത്തമാശ്ലിയ നമ്മളെ പോലെ ഒരു മനുഷ്യനായിരുന്നു. തോമാശ്ലിയായും ഒരു മനുഷ്യനായിരുന്നു. പത്രോസും പൗലോസും സ്ലീഹന്മാരും ഒക്കെ മനുഷ്യനായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. കർത്താവെ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ അവരെയും നിന്റെ വലതുഭാഗത്ത് ചേർക്കണമേ എന്ന് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ആളുകൾക്ക് ഒരുപാട് പേർക്ക് അറിയത്തില്ലാത്തൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ പുസ്തകം പഠിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പരിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതിന്റെ കാരണം ഒരിക്കൽ കൂടെ പറയുന്നു, വാങ്ങിപ്പോയിരിക്കുന്നവരും ജീവനുള്ളവരും ഈ സഭയിലെ സജീവരായ അംഗങ്ങളാണ്. അവരെല്ലാവരും ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നത്. ഇനി കുർബാനയുടെ പരസ്യമായ ഭാഗം, ഈ കുർബാനയുടെ പരസ്യമായ ഭാഗത്തെ രണ്ടായിട്ട് തിരിക്കാം. പ്രാരംഭ ശുശ്രൂഷ എന്നും വിശുദ്ധ കുർബാന എന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്താൽ, ചെറുതായിട്ടുള്ള അനുമതി നന്നായി തന്നെ മെൻഷൻ ചെയ്തായിരുന്നു. ദി ലിറ്റർജി ഓഫ് ദി അപ്പർ റൂം, ലിറ്റർജി ഓഫ് ദി അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, അത് കുർബാന എന്ന പട്ടക്കാരൻ അല്ലെങ്കിൽ വൈദികൻ ദർഗായിലേക്ക് കയറുന്ന മുതലുള്ള ഭാഗത്തെ അങ്ങനെ വിളിക്കും. ലിറ്റർജി ഓഫ് ദി കാറ്റക്യൂമൻസ് അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ദി വേർഡ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ ഭാഗം, അതിനെ വചന ശുശ്രൂഷ എന്ന് വിളിക്കുന്നു. ഇതിന് വചന ശുശ്രൂഷയെ അല്ലെങ്കിൽ സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ വചന ശുശ്രൂഷ എന്ന് വിളിക്കുന്നു. അത് ലിറ്റർജി ഓഫ് ദി കാറ്റക്യൂമൻസ്. ഇനി ലിറ്റർജി ഓഫ് ദി അപ്പർ റൂം അല്ലെങ്കിൽ വിശ്വാസികളുടെ ശുശ്രൂഷ എന്ന് പറയുന്ന രണ്ടാം ഭാഗം. ഇപ്പൊ തൽക്കാലം നമ്മൾ വിശ്വാസികളുടെ ശുശ്രൂഷ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് വചന ശുശ്രൂഷ അല്ലെങ്കിൽ പ്രാരംഭ ശുശ്രൂഷ അല്ലെങ്കിൽ സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ എന്ന് പറയുന്ന ഭാഗത്തെ നമ്മള് ചർച്ച ചെയ്യുന്നുള്ളൂ. വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വരെയുള്ള ഭാഗത്തെയാണ് സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ എന്ന് വിളിക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി തുടങ്ങിയപ്പോൾ സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ അവസാനിക്കുന്നു, വിശ്വാസികളുടെ ശുശ്രൂഷ ആരംഭിക്കുന്നു. അതുകൊണ്ട് ഈ സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ലിറ്റർജി ഓഫ് ദി കാറ്റക്യൂമൻ, ലിറ്റർജി ഓഫ് ദി വേർഡ് എന്ന് പറയുന്ന ആ ഭാഗം നമുക്ക് ചിന്തിക്കാം. ഈ കുർബാന തുടങ്ങുന്ന സമയത്ത് നമ്മള് നിന്മാതാവ് വിശുദ്ധന്മാരെന്ന ഗാനം എല്ലാവരും ചൊല്ലുന്നതിന് മുമ്പായിട്ട് അച്ഛൻ നിന്നെ പ്രസവിച്ച് മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറയും. അത് പറയുന്നതിന് ശേഷമായിട്ട് നിന്മാതാവ് വിശുദ്ധന്മാരെന്ന് പറയുന്ന ആ ഗീതം എല്ലാവരും കൂടെ ചേർന്ന് ചൊല്ലും. അന്നേരമാണ് ഈ മധുബഹായുടെ മറ തുറക്കുന്നത്. ഈ മധുബഹായുടെ മറ തുറക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. തറ എങ്ങോട്ട് തുറക്കുന്നു, എങ്ങോട്ടടിക്കുന്നു. മതുബഹായുടെ മറ വടക്കോട്ട് തുറക്കുകയും തെക്കോട്ട് അടയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ കിഴക്കോട്ട് നോക്കി ത്രോണത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇടത്തോട്ട് മറ തുറക്കുന്നു, അതായത് വടക്കോട്ട് മറ തുറക്കുന്നു, തെക്കോട്ട് മറ അടയ്ക്കുന്നു, വലത്തോട്ട് മറ അടയ്ക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെയല്ല നമ്മുടെ തിരശ്ശീല ഒരിക്കലും തുറക്കുകയടയ്ക്കുകയും ചെയ്യുന്നില്ല. ഈ തിരശ്ശീല വടക്കോട്ട് തുറക്കുന്നതിനെ സ്വർഗം തുറക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നു, സ്വർഗം തുറക്കുന്നതായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ സ്വർഗം തുറക്കുന്നതായിട്ട് കണക്കാക്കുന്ന സമയത്ത് ചൊല്ലുന്ന ഗീതം, അതായത് നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ പ്രാർത്ഥനയാൽ എന്നുള്ള ആ ഗീതം, അത് എഴുതിയുണ്ടാക്കിയത് അന്ത്യോക്കിയയുടെ പാത്രികീസ് ആയിരുന്ന വിശുദ്ധനായ സേവേറിയസ്. AD 512 മുതൽ 518 വരെ പാത്രികീസ് ആയിരുന്ന വിശുദ്ധനായ സേവേറിയസ് എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥന, അദ്ദേഹത്തെയാണ് 5 സുഗതനിലെ നമ്മളെ കുറിയാനിക്കാരുടെ കിരീടവും പായന്തോണ്ടും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം ദൈവമാതാവെന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിക്കുന്ന പാത്രികീസ് മാർ സേവേറിയസ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് ഈ പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയത്. അതുപോലെ തന്നെ മേൽ ഉയരപ്പെട്ടവന്റെ മറവില്ലിക്കുന്നതാണ് ഞങ്ങളുടെ കർത്താവെ, കരുണ ചെയ്യണമേ, സഹകരണം കേൾക്കുന്നതിനെ ഇതിന്റെ കരുണ ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ എന്നുള്ള സന്ധിക്ക് ചൊല്ലുന്ന പ്രാർത്ഥനയും പരിശുദ്ധനായ സേവേറിയസിന്റെ പേരിൽ അറ്റിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണെന്നും കൂടെ ഈ കോണ്ടെക്സ്റ്റിൽ ഒരു സൈഡ് ഇൻഫർമേഷൻ എന്നുള്ളതിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നിന്മാതാവ് വിശുദ്ധന്മാരെന്ന് ചൊല്ലുന്ന ഈ സമയത്ത് കർത്താവിന്റെ ജനനം, മാമോദീസ, രക്ഷാകരമായ കുരിശുമരണം, ഇതെല്ലാം നമ്മൾ ഓർക്കുന്നു. ഈ നമ്മുടെ നാട്ടില് പഴയ പ്രാർത്ഥനകളിൽ ചേർത്ത് തന്റെ വർഗത്തിൽ മരണമില്ലാത്തവനാകുന്നു, സ്വർഗസ്വനായ പിതാവിന്റെ തനിയൻ പുത്രൻ രാജാവുമാകുന്നു, എന്റെ കർത്താവെ നിന്നെ ഞാൻ പുകഴ്ത്തും എന്നും പറഞ്ഞ് പ്രഭാത പ്രാർത്ഥനയിൽ ഉള്ള ഒരു പ്രാർത്ഥന എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കുക. ആ പ്രാർത്ഥന തന്നെയാണ് നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവ തൻ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുർബാനയ്ക്ക് ചൊല്ലുന്ന പ്രാർത്ഥന. രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. അതായത് സ്വർഗം തുറക്കുകയും മാലാഖമാര് വരികയും അവരെ പുൽക്കൂടിന് ചുറ്റും നിന്ന് പാട്ട് പാടുകയും ചെയ്തപ്പോൾ മാലാഖമാര് ചൊല്ലിയ ആ പാട്ടിന് സദൃശമായ പാട്ടാണ് നമ്മൾ ഇവിടെ ചൊല്ലുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതിനുശേഷം ദൈവമേനി പരിശുദ്ധനാകുന്നു എന്ന് അച്ഛൻ തുടങ്ങും. ഈ ദൈവമേനി പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ചൊല്ലുന്ന ഈ പ്രാർത്ഥന, ഇനി ഇനിയൊരു ചോദ്യം കൂടെ, ഈ പ്രാർത്ഥന ഇത് ആരെ ഉദ്ദേശിച്ച് പറയുന്നു? ദൈവമേനി പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഈ പ്രാർത്ഥന ആരെ ഉദ്ദേശിച്ചാണ് നമ്മൾ പറയുന്നത്? യാ, അത് ഈ പ്രാർത്ഥനയുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള ഒരു ഐതിഹ്യമല്ലേ പറഞ്ഞത്? വളരെ കറക്റ്റ് ആണ്, അങ്ങനെ ഒരു ഐതിഹ്യം നിലവിലുണ്ട്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ ഓർക്കുന്നു? ബലവാനെ നീ പരിശുദ്ധനാകുന്നു പറയുമ്പോൾ ആരെ ഓർക്കുന്നു? മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ആരെ ഓർക്കുന്നു? കണ്ടോ, ഈ നമ്മുടെ സഭയിലെ 99.9% ആളുകളുടെ മനസ്സിൽ ഇരിക്കുന്നത് ഇപ്പം ഇവിടെ ഇന്ദുകുമാരപ്പെട്ട മാഡം പറഞ്ഞതുപോലെയാണ്. എന്നാൽ അങ്ങനെയല്ല, അതിനകത്ത് ഒരു വ്യത്യാസമുണ്ട് നമുക്ക്. അത് ആരുടെയും കുറ്റമല്ല, നമ്മളെ ആരും അത് പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും നമ്മുടെ മനസ്സിൽ കേൾക്കുന്നതന്നെ അങ്ങനെ തോന്നിപ്പോകും എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. ദാറ്റ് വാസ് എ റൈറ്റ് ഗസ്. പക്ഷേ നമ്മുടെ സഭ പ്രത്യേകം എടുത്തു പറയുന്നു, ഈ പ്രാർത്ഥന ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ചേർത്ത് ചൊല്ലുന്ന ഈ പ്രാർത്ഥന പുത്രൻ തമ്പുരാനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. പിതാവാ ദൈവത്തെയോ പരിശുദ്ധാത്മാവിനെയോ അവിടെ നമ്മൾ സ്മരിക്കുന്നില്ല, പുത്രൻ തമ്പുരാനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധനാണ്, പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് വിളിക്കുന്നത്. ബലവാൻ, അവൻ ഏറ്റവും ബലവാനായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവന്റെ ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവൻ, ദൈവത്തിന് മരണമില്ല, അവന് മരണത്തെ കൊന്ന് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് അവനെ മരണമില്ലാത്തവനെ എന്ന് വിളിച്ചുകൊണ്ട് നീ പരിശുദ്ധനാകുന്നു. ഇനിയും ഇത് പുത്രൻ തമ്പുരാനെയാണ് ഇത് മൂന്ന് ഉദ്ദേശിച്ചെന്ന് പറയാൻ വേണ്ടി ആരാണ് കുരിശിൽ മരിച്ചത്? പുത്രനാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് പുത്രൻ തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. ഈ പ്രാർത്ഥന ഈ പുത്രൻ തമ്പുരാന്റെ പേരില് മാത്രമാക്കി എടുത്തത് പീറ്റർ ദ ഫുള്ളർ എന്ന് പറയുന്ന AD 488 അന്ത്യോക്കിയയുടെ പാത്രികീസ് ആയിരുന്ന പത്രോസ് പീറ്റർ ദ ഫുള്ളർ എന്ന് പറയുന്ന ആ പിതാവായിരുന്നു എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. അതിനു മുമ്പ് ഈ പ്രാർത്ഥന നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ പ്രാർത്ഥനയെ ആ കോണ്ടെക്സിൽ നിന്ന് എടുത്തു മാറ്റി പുത്രനബ്രാന്റെ മാത്രം കോണ്ടെക്സിലേക്ക് ആക്കിയ ആളാണ് പീറ്റർ ദ ഫുള്ളർ, AD 488. ഇനി ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് പറയണം. ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, അതായത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളൊക്കെ ഈ ട്രൈസാഗിയോൺ അല്ലെങ്കിൽ ത്രിശുദ്ധ കീർത്തനം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്നുള്ള ഭാഗമില്ല. അവര് പറയുന്നത് എന്താ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനി നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ, അത്രേ ഉള്ളൂ. അങ്ങനെ ചൊല്ലുന്ന പ്രാർത്ഥനയാണെങ്കിൽ അത് ആരെ ഉദ്ദേശിക്കുന്നു? ഉത്തരം വളരെ ലളിതമാണ്. നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ദൈവമേ നീ പരിശുദ്ധനാന്ന് പറയും പിതാവിനെ, ബലവാനി നീ പരിശുദ്ധനാന്ന് പറയും പുത്രനെ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ, ഞങ്ങൾക്ക് വേണ്ടി കരുണ, ഞങ്ങളോട് കരുണ ചെയ്യണം. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചും, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്ന് അതിനകത്ത് ചേർത്താൽ ആ പ്രാർത്ഥന പുത്രനെ ഉദ്ദേശിച്ചും ആണ് എന്ന് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുക. വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേഖനങ്ങൾ വായിക്കുന്നു എന്നുള്ളതാണ്. മധുബായയുടെ വടക്കു വെച്ച് അപ്പസ്തോല പ്രവൃത്തികളിൽ നിന്ന് അല്ലെങ്കിൽ പൊതുലേഖനങ്ങളിൽ നിന്നും വായിക്കുന്നു. അത് യഹൂദന്മാരോടും സുവിശേഷം അറിയിച്ചതിനെ ഉദ്ദേശിച്ചാണ്. രണ്ടാമത് തെക്ക് വശത്ത് പൗലുസ്ലിയാന്റെ ലേഖനങ്ങളിൽ നിന്നും വായിക്കുന്നു. പൗലുസ്ലിയാന്റെ ലേഖനങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം ജാതികളോട് സുവിശേഷം അറിയിച്ചതിനെ ഉദ്ദേശിച്ചാണ് അത് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പൗലുസ്ലിഹാൻ ഇതേവം എന്നുള്ള ആ ഗാനം നമ്മൾ ചൊല്ലുന്നത്. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് വേറെ ഏതൊരുത്തൻ വന്ന് ഈവൻ ദൈവദൂതൻ വന്നൊരു സുവിശേഷം പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കുന്നവൻ ശാപഗ്രസ്തനാകുന്നു എന്നാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 1:18 എന്നാണ് അത് എടുക്കുന്നത്. അതിനുശേഷം ഏവെങ്കിലും വായിക്കുന്നു. ഏവെങ്കിലും വായിക്കുന്ന സമയത്ത് ശുശ്രൂഷക്കാരൻ ഉറച്ചു ചൊല്ലുന്ന ഒരു കാര്യമുണ്ട്. അടക്കത്തോടും വണക്കത്തോടും ഭയത്തോടും ചെവി കൊടുത്ത് നമ്മുടെ ഭാഗം വായിക്കപ്പെടും നമ്മുടെ കർത്താവ് യേശുവിന്റെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പുകളെ നാം കേൾക്കണം. കർത്താവിന്റെ ജീവനുള്ള വചനങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ ഇതുമൂലം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം സുവിശേഷം വായിക്കുന്നു. ഈ സുവിശേഷം വായിക്കുന്ന സമയത്ത് ഇപ്രകാരം സംഭവിച്ചു എന്നാ പറയുന്നത്. ഇവ ഇപ്രകാരം സംഭവിച്ചു, കർത്താവ് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ വായിക്കുന്നത്, പക്ഷെ അതൊരു സംഭവമായിരുന്നു, അതൊരു ഇവന്റ് ആണ് എന്ന് അതുമൂലം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം യജമാനന്മാരും വന്ന നേരം അല്ലെങ്കിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ആ സമയത്തിന് ഉചിതമായി മറ്റൊരു ഗീതം ചൊല്ലും. ആ ഗീതത്തിന് ശേഷം ധൂപം അർപ്പിച്ചുകൊണ്ട് കൂസോയ പ്രാർത്ഥന ചൊല്ലും, പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും എന്നും പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് പാപമോചനത്തിനുള്ള പ്രാർത്ഥന. കുർബാന അനുഭവിക്കുന്ന ഒരാൾ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാതെ കുർബാന അനുഭവിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉചിതം. ഒരാൾ കുർബാന അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അയാള് ഈ പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്തിന് മുമ്പായിട്ട് പള്ളി വന്നിരിക്കണം. അത് ഏറ്റവും ഉചിതമായ ഒരു സംഗതിയാണ്. അതിനുശേഷം ചൊല്ലുന്ന പ്രാർത്ഥനയെ സെദറ എന്ന് വിളിക്കും. സെദറ എന്ന് പറഞ്ഞാൽ നീര അല്ലെങ്കിൽ നീണ്ട പ്രാർത്ഥന അല്ലെങ്കിൽ നീര എന്നിങ്ങനെ ആണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രൊമിയോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ എന്ന അർത്ഥം. സെദറായുടെ ഇൻട്രൊഡക്ഷൻ ആണ് പ്രൊമിയോൻ. അത് കഴിഞ്ഞ് സെദറ വായിച്ചു കഴിഞ്ഞാൽ ഗൂഗുറ്റി വാഴ്ത്തുന്നു. ക്രിസ്തു നാമത്തിലാണ് ഗൂഗുറ്റി വാഴ്ത്തുന്നത്. ദൈവം പിതാവാ പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധനായ റൂഹ പരിശുദ്ധൻ എന്നിങ്ങനെ പറഞ്ഞ് ക്രിസ്തു നാമത്തിൽ നമ്മൾ ഗൂഗുറ്റി വാഴ്ത്തും. ഈ ഗൂഗുറ്റി വാഴ്ത്തുന്ന സമയത്ത് അതിന്റെ പരിശുദ്ധനായ റൂഹ പരിശുദ്ധനാകുന്നു, താൻ നമ്മുടെ മേലും നമ്മുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരും നേതാക്കന്മാരും വാങ്ങിപ്പോയിരിക്കുന്നവരുമായ ഈ പറഞ്ഞ എല്ലാവരെയും കൂടെ ആ സമയത്ത് ഓർക്കുന്നു. എന്നിട്ട് ഇങ്ങനെയുള്ള ദൈവം തന്റെ ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ആ പരിശുദ്ധനായ പരിശുദ്ധാത്മാവ് തന്റെ ദാസനായിരിക്കുന്ന ഈ പട്ടക്കാരനെ അല്ലെ ഈ മേൽപ്പട്ടക്കാരന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ധൂപം എടുത്തുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ വിശ്വാസികളുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ധൂപക്കുറ്റിക്കകത്ത് കിടക്കുന്ന കരി എന്ന് പറയുന്നത് കറുത്ത നിറത്തിലുള്ള കരി പാപത്തെ സൂചിപ്പിക്കുന്നുവെന്നും അത് തിളങ്ങുമ്പോൾ, കത്തി ജ്വലിച്ച് തിളങ്ങുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്ന പോലെ സെറാഫീം വന്ന് കൊടിൽ കൊണ്ട് തീക്കട്ട എടുത്ത് മെസ്സിയാവിന്റെ നാവിൽ അല്ലെങ്കിൽ അധരത്തിൽ സ്പർശിച്ച് അവനെ വിശുദ്ധീകരിച്ചത് പോലെ തീജ്വാല വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണെന്നും ഇതുമൂലം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ധൂപുറ്റി വാഴ്ത്തൽ നടത്തുന്നത്. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ഒന്നല്ല രണ്ട് കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കൊഴച്ചു വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, പിറ്റേസിന് രാവിലെ അടിച്ചു കാച്ചും എന്നും പറഞ്ഞു. ഈ കൊഴച്ചു വെക്കുന്ന സമയത്ത് പട്ടക്കാരൻ അല്ലെങ്കിൽ കൊഴച്ചു വെക്കുന്നയാള് ശുശ്രൂഷക്കാരൻ ചെല്ലേണ്ടിയിരിക്കുന്ന ഒരു ഗീതമുണ്ട്. ആ ഗീതം എന്താണെന്നറിയാമോ? കർത്താവരുളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം. അത് ചൊല്ലിക്കൊണ്ട് വേണം കൊഴച്ചു വെക്കാൻ എന്നാ പറയുന്നത്. കർത്താവരുളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം എന്ന് പറയുന്ന ആ ഗീതം ചൊല്ലിക്കൊണ്ട് വേണം കൊഴച്ചു വെക്കാൻ. അടിച്ചു കാച്ചുന്ന സമയത്ത് ദൈവമേ നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ എന്നുള്ളതോ അല്ലെങ്കിൽ വീണ്ടും കർത്താവരുളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം എന്നുള്ള ഗീതമോ രണ്ടു വേണമെങ്കിലും കൊല്ലാം. അത് അത്രയ്ക്ക് പ്രാധാന്യത്തോടുകൂടി നമ്മൾ കുഴച്ചു വെക്കുകയും അടിച്ചു കാച്ചുകയും ചെയ്യുന്നത്. അന്നേരം കുറച്ചു വെക്കുന്ന സമയത്ത് വലിയ വർത്താനം പറയും ഫലിതം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടല്ല കുഴച്ചു വെക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുഴച്ചു വെക്കുന്നത്. രണ്ടാമത് കുർബാനയിൽ പ്രസംഗത്തിന്റെ സമയം എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഇതിനു മുമ്പ് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. വർദ്ധവ തിരുവേനി പ്രസംഗിക്കുന്ന ഏവെങ്കിലും വായിച്ച ഉടനെ കുർബാനയിൽ ശരിക്കും പ്രസംഗിക്കേണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏവെങ്കിലും വായിച്ച ഉടനെ പ്രസംഗിക്കുന്നത്, അല്ലാതെ അവസാനത്തേക്കല്ല. പക്ഷെ ഇന്ന് നമ്മൾ പ്രസംഗം അവസാനത്തേക്ക് മാറ്റിവെക്കുന്നത് പള്ളിയിൽ ആളുകൾ സമയത്തിന് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്താ പറഞ്ഞ പോകുന്നതിലെ അടിക്കുന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെയാണ് എന്നുള്ളതും കൂടെ ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ആഴ്ചയില് നമുക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വാസികളുടെ ശുശ്രൂഷയെ കുറിച്ച് പറയാം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഐ തിങ്ക് ഐ ഹാവ് ടേക്കൺ ഓൾമോസ്റ്റ് 8 minutes എക്സ്ട്രാ, സോ ഐ എം ഗോയിങ് ടു sorry, yeah, 8 minutes extra because we started at 9:10, so I took 68 minutes now, therefore I'm stopping it now. അടുത്ത ആഴ്ചയിൽ ഇതിന്റെ കുർബാനയുടെ വിവിധ ഭാഗങ്ങൾ പാഠം 3 നമുക്ക് പ്രവേശിക്കാം. സോ ഐ എം സ്റ്റോപ്പിംഗ് ഇറ്റ് ഹിയർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ ചോദിച്ചായിരുന്നു.
ധൂപകുറ്റിയും കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ശുശ്രൂഷക്കാരൻ നമ്മുടെ ജനത്തിന്റെ മധ്യത്തിലൂടെ പോകില്ലേ? അത് തുടങ്ങിയത് കുർബാനെ അനുഭവിക്കാൻ അർഹരല്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കാത്തവരോ അന്നേരം ഇറങ്ങിപ്പോണോന്നാണോ?
അങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു അത് തുടങ്ങിയത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വിശുദ്ധ കുർബാനയിലെ സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ അവസാനിക്കുന്നത് ഈ ധൂപുറ്റി വാഴ്ത്തി കഴിഞ്ഞാൽ അവിടെ സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ അവസാനിക്കും. അതായത് വിശ്വ മാമോദീസ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾ അവിടെ വിശ്വം നിൽക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന ഒരു രീതി. മാമോദീസ ഏറ്റിട്ടുള്ളവർ മാത്രമേ പിന്നീട് കുർബാന സംബന്ധിക്കാവൂ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മാമോദീസ ഏറ്റിട്ടില്ലാത്തവർ ഈ ധൂപം സ്വീകരിച്ചുകൊണ്ട് നിങ്ങള് പോകണം എന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം. പക്ഷെ ഈ പിന്നീട് ആ ഒരു അർത്ഥത്തിൽ നിന്ന് അല്പം കൂടെ ഒന്ന് ഒന്നുകൂടെ ബ്രോഡനായിട്ട് നമ്മുടെ കൺസെപ്റ്റ് വന്നിട്ട് കുർബാന അനുഭവിക്കാത്തവരും അവിടെ തന്നെ നിൽക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കുർബാന അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മളിപ്പോ വന്നിട്ടുണ്ട്. ഓൾദോ യു ആർ റൈറ്റ്, ഓൾദോ നമ്മൾ അങ്ങനെയുള്ള അർത്ഥത്തിൽ തന്നെയാണ് ധൂപുറ്റിയും വീശിക്കൊണ്ട് പടിഞ്ഞാറോട്ട് പോകുന്നത്. ദാറ്റ് ഇസ് റൈറ്റ്. It is a good question. Thank you for reminding me. ഇത് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഇറ്റ് ഈസ് ഓൾവേസ് നൈസ് ടു റിമെമ്പർ സെക്കൻഡ് ടൈം ടു. ഇറ്റ് വാസ് ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ദാറ്റ് യു റിമൈൻഡ് മീ ദാറ്റ്. പ്ലീസ് വെൽക്കം. താങ്ക് യു വെരി മച്ച് ഫോർ റിമൈൻഡിംഗ് മീ. എനി അതർ ക്വസ്റ്റ്യൻസ് പ്ലീസ്?
മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബഹുമാനപ്പെട്ട അച്ഛന് അവിടെ 10 കഴിഞ്ഞ് 20 ഉടായി ഉറങ്ങാൻ സമയമായി.
നമുക്ക് അടുത്ത ക്ലാസ് വരുന്ന ബുധനാഴ്ച തന്നെ നടത്തുന്നതിന് കുഴപ്പമില്ലല്ലോ?
ഇല്ല അച്ഛ, നമുക്ക് ചെയ്യാം.
മനോജ് ഓക്കെ ആണോ? വെരി ഗുഡ്. നമുക്ക് അടുത്ത ബുധനാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഇമെയിൽ ഒന്ന് ഒരു റിമൈൻഡർ ഇമെയിൽ ഒന്ന് അയച്ചേക്കണേ പ്ലീസ്.
അയച്ചേക്കാം, തീർച്ചയായിട്ടും അയച്ചേക്കാം.
എനിക്ക് തോന്നി രണ്ട് ക്ലാസ്സുകളും കൂടി
വരുന്ന ബുധനാഴ്ച എന്ന് പറയുമ്പോൾ
വരുന്ന ബുധനാഴ്ച ഫാമിലി കോൺഫറൻസ്. അല്ല മനോജ്, ഞാൻ ചോദിക്കട്ടെ, ബുധനാഴ്ചക്ക് വേറെ നമുക്ക് ചൊവ്വാഴ്ച വെച്ചാൽ ഏതായാലും ഇതിനകത്ത് വളരെ കുറച്ച് പേരെ കയറുന്നു, ഇതിന്റെ റെക്കോർഡിംഗ്സ് ആ ഒരുപാട് പേര് കേൾക്കുന്നതെന്നാ പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ചൊവ്വാഴ്ച വെച്ചാലോ?
ചൊവ്വാഴ്ച മറ്റേ പ്രാർത്ഥനയുണ്ടല്ലോ,
അത് പകലല്ലേ, വൈകുന്നേരം ഒന്നുമില്ലല്ലോ.
9 മണി കഴിയുമ്പോ ഇതുണ്ട്, സ്ലോപ്പ് ഉണ്ടോ എം ജി എസ് പിള്ളേരുടെ ഇംഗ്ലീഷിലുള്ള? 9 വരെ കുഴപ്പമില്ല,
അത് ഈ ബ്രിഡ്ജ് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
സെയിം തിങ്
അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ 8 മുതൽ 9 വരെ ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല.
9 ഷാർപ്പിന് നിർത്തണമെന്നേ ഉള്ളൂ.
ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഐ ഹാവ് സജഷൻ, നമുക്ക് ഒരു 8:50 തുടങ്ങിക്കൊണ്ട്, നമ്മളെന്തായാലും ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ 8:50 തുടങ്ങിക്കൊണ്ട് 9:50 അത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു ഈസ്റ്റേൺ ടൈം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
മനസ്സിലായി മനസ്സിലായി.
അങ്ങനെയാണെങ്കിൽ 8:45 വരെ നമ്മള് ലോഗിൻ ചെയ്യണമെന്നും 8:50 ക്ലാസ് ഇന്നാണെങ്കിലും 10 മിനിറ്റ് ഉള്ളത് നമ്മൾ ആദ്യം എല്ലാരും വരാൻ വേണ്ടി
നോക്കിയത്. ഞാനതനുസരിച്ച് ഇമെയിൽ അയച്ചോളാം ഉടനെ തന്നെ, വിദിൻ ദ നെക്സ്റ്റ് 2 ഡേയ്സ്. ഇവിടുത്തെ നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡേർഡ് ടൈം 7:45 തുടങ്ങത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം.
പ്ലീസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച
പുസ്തകം തീർക്കാം. ദാറ്റ്സ് എ വെരി ഗുഡ് സജഷൻ, താങ്ക് യു അച്ച. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടി അച്ഛ, വി താങ്ക് യു സോ മച്ച്. വി ആർ ലേണിംഗ് എ ലോട്ട് ഓഫ് ന്യൂ തിങ്സ്, മറ്റു പല കാര്യങ്ങളും അറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. വി താങ്ക് യു സോ മച്ച്. വി അപ്രീഷിയേറ്റ് യു ടേക്കിംഗ് യുവർ ടൈം, എഫേർട്ട് ആൻഡ് സിൻസിയാരിറ്റി ടു ടീച്ച് അസ് സ്പിരിച്വലി, ആൻഡ് മേ ഗോഡ് കണ്ടിന്യൂ ടു ബ്ലസ് യു. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഒന്ന് പിരിച്ചുവിട്ടുക. താങ്ക് യു ഫോർ എവറി വൺ ദോസ് ഹു അറ്റൻഡഡ് ദ ക്ലാസ്. മനോജ്, our special thanks to you as usual, always you are taking so much time, valare adhigam samayam idinde munnil pinnil pravartichu idellam koodi cheyyam karyangalokke bhangiyattinu. Thank you so much Manoj, may the god continue to bless you. ബഹുമാനപ്പെട്ട അച്ഛൻ, ഇപ്പോൾ പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു.
നമുക്ക് പ്രാർത്ഥിക്കാം. സംബന്ധിച്ചെല്ലാവരെ എന്ത് ചെയ്യുന്നവർ അനുഗ്രഹിക്കട്ടെ എന്നും സംബന്ധിച്ചുള്ളവരോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള മുസ്ലിമായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള രൂഹാശുദ്ധമുള്ള കുടിയിരുത്തിന് ഫലങ്ങളായി ഞങ്ങൾ ശ്രമിക്കണമേ. ദൈവമായ കർത്താവേ, നേരൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന് ചെറുകൾ നൽകി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും മേഘനാഥനായ പുത്രന്റെ കൃപയിൽ പരിശുദ്ധാത്മാവിന്റെ സമ്പത്തും ആവാസവും നാം എല്ലാവരോടുകൂടിയും ഓർക്കുകയും പഠിക്കുകയും ചെയ്ത എല്ലാ സംഗതികളോടും നിശ്ചയം നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ആരാധന ജീവിതത്തിലും അർത്ഥവത്താകുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യം നമ്മളോട് കൂടി നമ്മളെ വഴി നടത്താൻ തക്കവണ്ണം എപ്പോഴെപ്പോഴും നീക്കുണ്ടായിരിക്കും.
താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്.